ധന്യരായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും കർത്താവിൻ്റെ മഹത്വമുള്ള വയലിൽ അഹോരാത്രം അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും ദൂരത്തും ചാരിത്വമായ ഈ ഉച്ചഭാഷണിയിലൂടെ ഈ ശബ്ദവാഹിനിയുടെ ശബ്ദപരിധിയുള്ളിൽ ശാന്തമായി രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സുവിശേഷ സ്നേഹികൾക്ക് ഏവർക്കും പുനരാഗമിപ്പാൻ തുടങ്ങുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ദൈവവചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷി നിമിത്തം മനോഹരമായ രാത്രിയിൽ പ്രശസ്തമായ ചെറുവക്കൽ കൺവെൻഷന് ഈ വർഷവും ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് നൽകിയ വിലപ്പെട്ട അവസരം, അനുഗ്രഹിതമായ പദവിയായി കരുതുന്നതോടൊപ്പം വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും കൂടെ ദൈവമുഖത്തേക്ക് നോക്കി കാത്തിരിക്കുന്ന ദൈവജനത്തിന് നടുവിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കേണ്ടതിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ലെന്ന് ഇന്ന് രാത്രിയുടെ വെളിപ്പെടുത്തുവാൻ അവൻ്റെ കരമുയരുന്ന രാത്രിയാണ്. മരിച്ചു മൺമറഞ്ഞ ഒരുവന്റെ ശവകുടീരത്തിന് മുൻപിലിരുന്ന് വിലാപഗാനം പാടുന്നവരുടെ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ, ശവക്കുഴിക്ക് മുൻപിൽ ശവശിഷ്ടത്തെ ആരാധിപ്പാൻ വന്നവരല്ലെന്നാണ്. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവനെ ആത്മാവിൽ കണ്ടുകൊണ്ട് അവന് സ്തോത്രയാഗം അർപ്പിക്കുന്നവരാണ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ. ഇന്ന് രാത്രി ദൈവജനം ശക്തമായി പ്രാർത്ഥിപ്പാൻ തയ്യാറാകട്ടെ. നമ്മുടെ ദൈവം പ്രവർത്തിപ്പാൻ എഴുന്നേൽക്കുന്ന രാത്രിയായിരിക്കും. നിരാശയിലേക്ക് ആളുകൾ ഓടി അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ആത്മഹത്യ കേരളത്തിൽ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ത്യ വിവിധ നിലകളിൽ തകർന്ന് താറുമാറായിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകരുടെ കണ്ണുനീർ വറ്റാതെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, നിരപരാധികളുടെ ചോര ഈ മണ്ണിൽ തളം കെട്ടി നിൽക്കുമ്പോൾ, നമ്മുടെ നാഥൻ്റെ മുഖത്തേക്ക് ഒരിക്കൽ കൂടെ കണ്ണുകൾ ഉയർത്തി നോക്കുവാൻ ദൈവം നമുക്ക് അനുകൂലമായ സന്ദർഭം നൽകിയത് പദവിയാണെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാനായിട്ടിടയാകട്ടെ. വില്യം ബാർക്ലേ എന്ന അനുഗ്രഹീതനായ കർത്തൃദാസൻ തൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗ്യമാണ്. അത് ഏറ്റെടുക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് ദൈവസന്നിധിയിൽ നിർവഹിക്കാം. വിശിഷ്യ ഈ പ്രവർത്തനങ്ങൾക്ക് അഭിഷിക്തമായ നേതൃത്വം നൽകുന്ന ആദരണീയനായ കർത്തൃദാസനുമായി ദൈവം നൽകി തന്നിരിക്കുന്ന ആത്മീയ ബന്ധത്തെ ഓർത്തിയ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ ത്യാഗപൂർവം കർത്താവിന് വേണ്ടി താൻ സേവനം ചെയ്യുന്നത് എല്ലാ തലത്തിലും മനസ്സിലാക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും എനിക്ക് കഴിഞ്ഞിരുന്നില്ലെങ്കിൽ തന്നെയും, കഴിഞ്ഞ വർഷത്തെ ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപിലുള്ള അമേരിക്കയിലെ കൺവെൻഷൻ പ്രസംഗങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദർശന വേളയിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തി അദ്ദേഹത്തിൻ്റെ സ്നേഹവും കരുതലും അനുഭവിപ്പാൻ അവിടെ എനിക്ക് അവസരമുണ്ടായി. അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇവിടെ ഇന്ന് കാണുന്ന സൗകര്യങ്ങളോ ക്രമീകരണങ്ങളോ ഒന്നുമില്ലാത്ത വളരെ ചുരുങ്ങിയ ഒരു അന്തരീക്ഷത്തിലാണ് താൻ അവിടെ താമസിച്ചുകൊണ്ട് കർത്താവിൽ അധ്വാനിക്കുന്നത്. വെള്ളക്കാരന്മാരുമായിട്ടാരും അദ്ദേഹത്തിന് പ്രത്യേക ബന്ധങ്ങളൊന്നുമില്ലെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല, നമ്മുടെ ഇടയിൽ നിന്ന് അവിടെ എത്തുന്ന കർത്തൃദാസന്മാരെ പലരും അവഗണിക്കുമ്പോൾ സ്നേഹത്തോടെ സ്വീകരിച്ച് നിരവധി ദൈവദാസന്മാർക്ക് ഒരേ സമയം തൻ്റെ പരിമിത പരിതസ്ഥിതികളിൽ സ്നേഹോഷ്മളമായ കരുതൽ നൽകുന്ന കർത്തൃദാസന്റെ ദൈവസ്നേഹം എനിക്ക് അവിടെ നേരിട്ട് മനസ്സിലാക്കുവാനായിട്ടിടയായി. ദൈവത്തിന് സ്തോത്രം. അമേരിക്കയിൽ എത്തിയിരിക്കുന്ന നമ്മുടെ മലയാളികൾ ദൈവത്തിന് സ്തോത്രം ഉന്നതമായ ബിൽഡിങ്ങുകളും ബംഗ്ലാവുകളും വാങ്ങി സുഖലോരൂപതയുടെ മടിത്തട്ടിൽ കഴിയുമ്പോൾ ദൈവം തനിക്ക് വർഷങ്ങൾക്ക് പുറകിൽ നൽകിയ ആ ചെറിയ കൂരയിൽ പാർത്തുകൊണ്ട് തൻ്റെ മുഴുവൻ സാധ്യതകളും ഈ നാട്ടിലെ സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ താൻ എത്രമാത്രം അധ്വാനിക്കുന്നു എന്നത് എനിക്ക് നേരിട്ട് ചെന്ന് കാണുവാനായിട്ടിടയായി. ദൈവത്തിന് സ്തോത്രം. നിത്യതയുടെ പ്രതിഫല വിഭജന നാളിൽ ഈ അധ്വാനത്തിന് പ്രതിഫലം ഇല്ലാതിരിക്കുകയില്ല. ഇത് 35-38 രാത്രികൾ ഞാൻ കണ്ടിന്യൂസ് ആയി ഇപ്പോൾ പ്രസംഗിച്ചു വരികയാണ്. മറ്റ് പലയിടങ്ങളിലും കാണാത്ത ഒരു ആത്മപകർച്ചയും ദൈവ സാന്നിധ്യവും ഈ പന്തലിൽ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ അവൻ്റെ കരം പിൻവലിക്കയില്ല. ഒരിക്കൽ കൂടെ ഞാൻ അപ്പദം ആവർത്തിക്കട്ടെ. അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ അവൻ്റെ കരം പിൻവലിക്കയില്ല. ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങളുടെ ദൈവത്തിൻ്റെ കരം നമ്മുടെ നടുവിൽ ഉയരുന്ന രാത്രിയാണ്. ജോൺസ്റ്റാൻ്റെ വീട്ടിൽ അവിടെ ഞാൻ ചെന്നപ്പോൾ, ഞാൻ എൻട്രൻസിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ഓർത്ത് ഇതല്ലായിരിക്കും മറ്റേതെങ്കിലും ആയിരിക്കും വീടെന്ന്. അകത്തോട്ട് കയറിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് തന്നെയാണോ വീട്? ദൈവത്തിന് സ്തോത്രം, തൻ്റെ സാഹചര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ തന്നെ അവിടെ തനിക്ക് ലഭ്യമാകുന്ന സമയങ്ങൾ മുഴുവൻ തൻ്റെ എൻട്രൻസ് റൂമിൽ ക്രമീകരിച്ചിരിക്കുന്ന ഇവിടെ ഉയരുന്ന നിരവധി സുവിശേഷ പ്രഭാഷണങ്ങളുടെ കാസറ്റുകൾ, ദൈവത്തിന് സ്തോത്രം, ആലംബഹീനരായ നിരവധി ആളുകളുടെ കരങ്ങളിൽ പ്രതിഫലമില്ലാതെ എത്തിക്കുക എന്ന അധ്വാനം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പെനി പോലും പ്രതിഫലം വാങ്ങിക്കാതെ നൂറുകണക്കിന് കാസറ്റുകൾ ഓരോ പ്രാവശ്യവും മെയിലുകളിൽ വീടുകളിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. നാടിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ടെലിഫോണിലൂടെ ആ കാസറ്റുകളിലെ ആശയങ്ങളുടെ വിശദീകരണങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള കത്തുകളും സന്ദേശങ്ങൾക്കും ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇവിടുത്തെ അധ്വാനം യാഥാർത്ഥ്യമെന്ന നിത്യതയുടെ തീരം തെളിയിക്കുന്ന ഒരു ദിവസം വരുവാനായി തുടരുകയാണ്. കർത്തൃദാസന് ഇടത്തും വലത്തും കൈത്താങ്ങൽ നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും അധ്വാനങ്ങളെ കർത്താവ് മാനിക്കട്ടെ. നിശ്ചയമായും ദൈവത്തിന് സ്തോത്രം. ആത്മീയതയിൽ നിരവധി കപടമുഖങ്ങൾ തെളിയുന്ന ഈ കാലത്ത് പരമാർത്ഥതയോടും നിഷ്കളങ്കതയോടും ആത്മീയ ശുശ്രൂഷയുടെ മുന്നണി പോരാളിയായി അധ്വാനിക്കുന്ന ദൈവഭൃത്യനെയും ഇവിടെയുള്ള സഭാപ്രവർത്തനങ്ങളെയും ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ഈ ചെറുവക്കൽ കൺവെൻഷനെ ഓർത്ത് അഭിമാനപൂർവ്വം ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി ഞാൻ പ്രസ്താവിച്ച പ്രസ്താവനകൾ ഞാൻ ആരെ കുറിച്ചും കൂടുതൽ പ്രശംസിക്കാറില്ല, എന്നാൽ യാഥാർത്ഥ്യമാണ് എനിക്ക് നേരിട്ട് കാണുവാൻ അവസരമുണ്ടായത്. ഇന്ന് രാത്രി നമ്മുടെ കർത്താവിന്റെ കരം ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വല്ലാത്ത കാലത്തേക്കാണ് ഞാൻ നിങ്ങളെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി അധിക നാൾ കാര്യങ്ങളൊന്നും ഇങ്ങനെ മുൻപോട്ട് നീങ്ങുകയില്ല. ഇതൊരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. അഭിഷിക്തന്മാരായ ഒരുപറ്റം കർത്തൃദാസന്മാർ, ഞാൻ ക്രിസ്തുവിൽ ഏറെ ആദരിക്കുന്ന ഭക്തന്മാരിവിടെയുണ്ട്. പ്രാർത്ഥിക്കുന്ന നിരവധി ദൈവമക്കൾ രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ ഒന്ന് ആവർത്തിച്ചു വിളിച്ചു പറയട്ടെ, ഇതൊരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. സിബി മാത്യു IPS അറിയപ്പെടുന്ന കേരളത്തിലെ പ്രശസ്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ എന്തിനിങ്ങനെ മരിക്കണം എന്ന തലക്കെട്ടിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക പുസ്തകം അടുത്തിടെ പ്രസിദ്ധീകരിച്ചു. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഭയജനകമായ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ട്. ഈ കഴിഞ്ഞ വർഷം 116,000 ആളുകൾ ആത്മഹത്യ ചെയ്തു. അതിനടിയിൽ കുറിച്ചിരിക്കുന്ന ഒരു കുറിപ്പിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ബന്ധങ്ങളില്ലാത്തവരുടെ ഇടയിലാണ്. ആ പുസ്തകത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രീകരണം ഇതാണ്. ഒരു കുരിശിന്റെ ചിത്രം കൊടുത്തിട്ട് അതിന്റെ അടിവാരത്തിലേക്ക് നിരവധി ആലംബഹീനർ ഓടിയെത്തുന്ന ഒരു ചിത്രം, എന്നിട്ട് താൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഞാൻ ഓർക്കുന്നു. നിസ്സഹായതയുടെ നടുക്കയത്തിൽ മുങ്ങിത്താഴുമ്പോൾ പ്രശ്നം ഇറക്കി വെക്കാൻ ഒരു സ്ഥാനമില്ലാത്തതാണ് പലരുടെയും ആത്മഹത്യക്ക് കാരണമെങ്കിൽ അത് സംഭവിക്കാത്ത ഒരു സമൂഹം കൊച്ചുവച്ച ആത്മീയ പ്രസ്ഥാനങ്ങളാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിസ്സഹായതയുടെ നടുവിൽ നമ്മുടെ ഭാരം ഇറക്കി വയ്ക്കുവാൻ ഒരിടം ഉണ്ടെന്ന ബോധ്യം നമ്മെ ഭരിക്കുമ്പോൾ ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചാൽ നിശ്ചയമായും ഇത് വിടുതലിന്റെ രാത്രിയായിരിക്കും. കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്താൻ കഴിവുള്ളവന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മരിച്ചു മൺമറഞ്ഞ ഒരുത്തനല്ല നാം ഇന്ന് രാത്രി ആരാധിക്കുന്ന കർത്താവ്. കടുങ്കട്ട് വീണതിന്റെ കുടുംബ വിഷയത്തെ അഴിച്ചെടുക്കാൻ കഴിവുള്ളവന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ഹോരേബിൽ ഇറങ്ങിയ ദൈവസാന്നിധ്യം, സീനായിൽ മൂടിയ ദൈവസാന്നിധ്യം, പത്മോസിൽ ഇറങ്ങിയ ദൈവപുത്രന്റെ തേജസിന്റെ കരം, മറുരൂപ മലയിൽ വെളിപ്പെട്ട ദൈവപുത്രന്റെ തേജസിന്റെ വ്യാപാരം ഇന്ന് രാത്രി ഇരിക്കുന്ന തറയുടെ വിശുദ്ധിയിലല്ല പ്രാപിച്ച ദൈവകൃപയിൽ നീ സ്തുതിച്ചു തുടങ്ങുമ്പോൾ നിനക്ക് വേണ്ടി സ്ഥലകാല ഭരിതസ്ഥിതികൾക്ക് അതീതമായി പറന്നിറങ്ങുന്ന വ്യാപാരം നീ ഇന്ന് രാത്രി അനുഭവിച്ചറിയാൻ തുടങ്ങുകയാണ്. രാത്രി ദൈവജനം ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ തയ്യാറാകട്ടെ. ദൈവം ഇന്ന് രാത്രി പ്രവർത്തിപ്പാൻ എഴുന്നേൽക്കുന്ന രാത്രിയാണ്. മനുഷ്യന്റെ ബുദ്ധിക്ക്, അവന്റെ മസ്തിഷ്കജന്യമായ കഴിവുകൾക്ക്, അവന്റെ ദാർശനികതയ്ക്ക്, അവന്റെ വിജ്ഞാന തൃഷ്ണയ്ക്ക് എത്തിപ്പിടിച്ച് പരിഹരിക്കാൻ കഴിയാത്ത ദുരന്ത സങ്കീർണമായ കലാപകലുഷിതമായ ഒരു കൊടിയ കാലഘട്ടം മാനവജാതിയുടെ ചരിത്രത്തിലുണ്ട് എന്നുള്ളത് സത്യമായ യാഥാർത്ഥ്യമാണ്. ശാസ്ത്രപണ്ഡിതർക്കോ ബുദ്ധിജീവികൾക്കോ ദാർശനികർക്കോ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആ ന്യായവിധി പെയ്തിറങ്ങുന്ന കഠിന കാലഘട്ടത്തെ കുറിച്ചുള്ള വിശദീകരണം വേദപുസ്തകത്തിന്റെ പേജുകളിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ സമാധാനം സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. തെറ്റി ഒഴിയാവുന്നല്ല എന്ന പൗലോസിന്റെ വാക്കുകളെ സ്വാർത്ഥകി ഭവിപ്പിച്ചുകൊണ്ട് സൈന്യങ്ങൾ യെരുശലേമിനെ വളയുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളണം. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുക എന്ന യേശുവിന്റെ വാക്കുകളെ നിറവേറ്റിക്കൊണ്ട് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ ഉണ്ടാകും. സമുദ്രത്തിന്റെയും ഓണത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂമിക്ക് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചു നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. ഇങ്ങനെ സംഭവങ്ങൾ മുൻപോട്ട് നീങ്ങുമ്പോൾ മനുഷ്യപുത്രൻ മഹാ തേജസ്സോടും ശക്തിയോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് നിങ്ങൾ കാണും എന്നിത്യാദി തിരുവെഴുത്തുകളിലെ വാക്യങ്ങളെ നിറവേറ്റിക്കൊണ്ട് ലോക സംഭവങ്ങൾ അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് പാഞ്ഞെടുക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ വന്ന ഒരു വാർത്ത നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. ആ വാർത്തയിലാണ് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപുള്ള വാർത്ത. ആ വാർത്തയിലാണ് ഹൃദ്രോഗത്തെ പിൻപിലാക്കിക്കൊണ്ട് 2010 ഒന്നാം നമ്പർ കൊലയാളിയായി ക്യാൻസർ മാറുമാറ്റപ്പെടുകയാണ്. വാത്സല്യ സഹോദരങ്ങളെ, ഒരു ദിവസം ഇവിടെ 20,000 ക്യാൻസർ രോഗത്താൽ മരിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്, ഒരു വർഷം 70,00,000 ആളുകൾക്കാണ് ക്യാൻസർ രോഗം ചുടലക്കളം തൂണ്ടുന്നത്. 2012 170,00,000 ആളുകളായിരിക്കും നമ്മുടെ നാട്ടിൽ രാജ്യത്ത് ഈ ഭയാനകമായ രോഗത്തിന് അടിമയാകാൻ തുടങ്ങുന്നത്. ഹൃദ്രോഗത്തെ പിൻപിലാക്കിക്കൊണ്ട് ക്യാൻസർ അതിവേഗം മുൻപോട്ട് നീങ്ങുകയാണ്. കേരളത്തിൽ 750 ഒരാൾ ക്യാൻസർ രോഗിയായിരുന്നു. ഇന്ത്യയിൽ 1,000 ഒരാൾ ക്യാൻസർ രോഗിയായിരുന്നു. എന്നാൽ കണക്ക് മുഴുവൻ തിരുത്തി കുറിക്കത്തക്ക വിധം കുടൽ ക്യാൻസർ, തൊക്ക് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ ആളിപ്പടരുകയാണ്. ആന്തരിക അവയവങ്ങൾ ക്യാൻസർ രോഗത്താൽ ബന്ധിക്കുന്ന മാരകാവസ്ഥയിലേക്ക് നമ്മുടെ കേരളം അതിവേഗം പാഞ്ഞെടുക്കുകയാണ്. ഭക്ഷണ ക്രമത്തിന്റെ പവിത്രതയില്ലായ്മയോ പ്രകൃതിയുടെ താളക്രമ തകർച്ചയോ എന്തും അതിന് കാരണമാകാം എന്ന മുന്നറിയിപ്പ് നൽകുമ്പോൾ ഒരു വസ്തുത ഓർക്കുക, ഹൃദ്രോഗം എന്ന ആ രോഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമില്ലാത്ത 50 കഴിഞ്ഞ പലരും കുറയുമെങ്കിൽ അതിനെ പോലും പിൻപിലാക്കിക്കൊണ്ട് ക്യാൻസർ രോഗം ഒന്നാംകിട കുലയാളിയായി അത് അതിവേഗം മുൻപോട്ട് നീങ്ങാൻ തുടങ്ങുമ്പോൾ 2008 നമ്മെ വിട്ട് മാറുകയാണ്. 2009 നാം കാലുവയ്ക്കാൻ തുടങ്ങുകയാണ്. എന്തൊക്കെ ഇവിടെ സംഭവിക്കും ആർക്കും പറയാൻ സാധ്യമല്ല. ഗുരുതരമായ കാലഘട്ടത്തിലേക്ക് ലോകം അതിവേഗം പാഞ്ഞെടുക്കുകയാണ്. വാത്സല്യ സഹോദരങ്ങളെ, ചില ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന മുംബൈയുടെ തിരു ഹൃദയത്തിൽ ഉയർന്നു നിന്ന ഭാരതത്തിന്റെ അഭിമാന പൈതൃകമായ അതേ താജ്മഹൽ ഹോട്ടൽ, അതിലേക്ക് ഭീകര പ്രവർത്തകർ ഓടിക്കയറിയിട്ട് 200+ നിരപരാധികൾ അവിടെ ചത്തുവീണു. അത്യുഗ്രമായ പോരാട്ടങ്ങൾ അവിടെ നടന്നു. നമ്മുടെ രാജ്യത്തെ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജീവൻ വെടികൊടുത്തു. എന്താണ് ഇവിടെ സംഭവിച്ചത്? കഴിഞ്ഞ 5 ഇന്ത്യയിൽ നടന്ന 70-ാമത്തെ ചോരപ്പുഴ ഇന്ത്യ കാണുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെ ഞെട്ടൽ മറക്കുന്നതിന് മുൻപല്ല ഇവിടെ സംഭവിച്ചത്, ആസാമിൽ സംഭവിച്ചത്. നിങ്ങൾക്കറിയാം, ഒരു ബുധനാഴ്ച പകൽ 11:30 ഇടയിൽ നടന്ന 13 ഉഗ്ര സ്ഫോടനങ്ങളിൽ നിരവധി നിരപരാധികൾ ചിതറി വീണു. രാജ്യത്തിലെ പ്രധാനപ്പെട്ട സുരക്ഷ കർക്കശമാക്കിയിരിക്കുന്ന ആസാമിലെ പ്രധാന മേഖലയിൽ എന്തിന് ജഡ്ജിയുടെ വീടിനടുത്ത്, പ്രധാനമന്ത്രിയുടെ വസതിക്കടുത്ത്, ദൈവത്തിന്റെ സ്തോത്രം, പാർലമെന്റ് മന്ദിരത്തിനടുത്ത് തൊട്ടടുത്ത് 13 ഉഗ്ര സ്ഫോടനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ തൊട്ടുപുറകിൽ മലേഗാവിൽ സംഭവിച്ചതിന്റെ വേദന വിട്ടുമാറും മുൻപ് ആ ഞെട്ടൽ അവസാനിക്കും മുൻപ് ഡൽഹിയിൽ സംഭവിച്ചു. ഡൽഹിയിൽ സംഭവിച്ചതിന് തൊട്ടുപുറകെ ജയ്പൂരിൽ സംഭവിച്ചു. അതിന്റെ തൊട്ടുപുറകെ ആസാമിൽ സംഭവിച്ചു. അതിന്റെ തൊട്ടുപുറകെ മുംബൈയിലും വന്നു കഴിഞ്ഞു. 30 മുൻപ് മുംബൈയിലേക്ക് രഹസ്യമായി കയറിപ്പറ്റിയ ഭീകര പ്രവർത്തകർ വീട് വാടകയ്ക്കെടുത്ത് കോടിക്കണക്കിന് രൂപ വില വരുന്ന ലോക്കറ്റ് ലോഞ്ചറുകളും ആയുധങ്ങളും അതേ LK-47 തോക്കുകൾ
ബോംബുകളും RDXും ഒക്കെ കൈവശം വെച്ച് അത്യാധുനികമായ സംവിധാനങ്ങളുടെ പശ്ചാത്തലത്തിൽ താൽക്കാലിക കൺട്രോൾ റൂം എം മുംബൈയുടെ തെരുവിലെ ഒരു വാടക വീട്ടിൽ ഒരുക്കിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇന്ത്യയുടെ ഏറ്റവും ശ്രദ്ധേയമായ കെട്ടിടമായ അറബിക്കടലിന്റെ ഓളങ്ങൾ തേടി അത് വിഭജിച്ച് ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ഒരു കപ്പൽ യാത്രക്കാരന്റെ കണ്ണുയർത്തി നോക്കുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി കാണത്തക്ക വിധം മകുടങ്ങളോടെ ഉയർന്നു നിൽക്കുന്ന 600+ മുറികളുള്ള ആഡംബര ഹോട്ടലിന്റെ മുറിക്കകത്ത് അത്യുഗ്രമായ സ്ഫോടനം നടത്താൻ പദ്ധതി ആസൂത്രണം ചെയ്ത് വിജയിച്ചപ്പോൾ ഒരു കാര്യം പട്ടാപ്പകൽ പോലെ സത്യമായി. ഇന്ത്യയുടെ ഏത് അതിതീവ്ര സുരക്ഷാ വിഭാഗങ്ങളുടെ അകത്തും ഭീകര പ്രവർത്തകർക്ക് കയറി അടിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. എങ്കിൽ ഒരു വസ്തുത ഞാൻ ചോദിക്കട്ടെ, എവിടേക്കാണ് നാളെ കാര്യങ്ങൾ നീങ്ങുന്നത്? സമാധാനപരമായ ഒരു കാലത്തേക്കാണോ കാര്യങ്ങൾ ഇനി നീങ്ങുവാൻ തുടങ്ങുന്നത്? മുംബൈയിൽ നടന്നു കഴിഞ്ഞു, ബാംഗ്ലൂരിൽ സംഭവിച്ചു കഴിഞ്ഞു, മലേഗാവിൽ സംഭവിച്ചു കഴിഞ്ഞു, ഡൽഹിയിൽ സംഭവിച്ചു കഴിഞ്ഞു, ജയ്പൂരിൽ സംഭവിച്ചു കഴിഞ്ഞു, ആസാമിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് എവിടെ? അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന മേഖലയിൽ ആ വനാന്തരത്തിൽ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണസംഖ്യ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടെ ഭീകര പ്രവർത്തകർ ആഞ്ഞടിക്കും എന്ന മുന്നറിയിപ്പുകൾ ഇന്റലിജൻസ് വിഭാഗങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, എവിടേക്കാണ് ലോകത്തിന്റെ ഭാവി? ഇവിടെ നിരപരാധികളുടെ ശിരസറ്റ കിടങ്ങൾ ചിതറുന്ന, പാവപ്പെട്ടവന്റെ രക്തം ഈ തെരുവിൽ ഒഴുകുന്ന, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ മനുഷ്യൻ തമ്മിൽ തല്ലി തരതല്ലി കീറുന്ന കൊടിയ ദുരന്ത കാലം തൊട്ടടുത്ത് വന്നു നിൽക്കുമ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ശിരസുന്നമിപ്പിച്ച് പറയാനൊരു സന്ദേശമുണ്ട്. ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പെടുത്തു വരുന്നത് കൊണ്ട് നീ വന്ന് തലകളെ ഉയർത്തുക. നമ്മുടെ കർത്താവിനെ വടങ്ങിയവർ അടുക്കൽ വാതുക്കലായിരിക്കുന്നു. ഈ രാത്രി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം ഓർക്കൂ, കൊണ്ടു നടന്ന് തടിപിടിപ്പിച്ച് വലിച്ച് ചൂഷണം ചെയ്ത് ഉപയോഗിച്ച കൊലക്കൊമ്പൻ മതമിളകി കഴിയുമ്പോൾ പുറത്തിരിക്കുന്ന പാപ്പാനെ വലിച്ചെടുത്ത് നിലത്തിട്ട് ചവിട്ടിക്കീറി നാലുപാടേക്ക് വലിച്ചെറിഞ്ഞ് കൊലവിളി നടത്തുന്നത് പോലെ, എന്തിനൊരു മതമിളകി ആന മുൻപിൽ കണ്ണതെല്ലാം അടിച്ചുടച്ച് തകർക്കുന്നത് പോലെ, അടുത്തു നിൽക്കുന്ന തെങ്ങിന്റെ ചുവട്ടിലേക്ക് പിടിച്ച തെങ്ങും തൈ തുമ്പിക്കൈ കൊണ്ട് വലിച്ചു പറിച്ചെടുത്ത് അടുത്ത മരത്തിൽ തള്ളിയിട്ട് കാലിനടിയിൽ വെച്ച് ചവിട്ടി കീറുന്നത് പോലെ ഈ പ്രകൃതി മനുഷ്യ സമുദായത്തിന് നേരെ കൊലവിളി നടത്താൻ തുടങ്ങുകയാണ് എന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു. കേട്ടോ, കാടില കാറുകളിൽ കറങ്ങി നടന്ന് അപ്ഗ്രേഡ് മോഡൽ ബംഗ്ലാവുകളിൽ പാർത്ത് തലമുറകൾക്ക് വേണ്ടതെല്ലാം വാരി കൂട്ടി ഇനി സഹസ്രാബ്ദങ്ങൾ ഇവിടെ സുഖമായി കുടുംബ പേര് നിലനിർത്തി പോകാം എന്നൊന്നും ആരും വിചാരിക്കണ്ട. ഇത് ന്യായവിധിയുടെ മുൻപിലുള്ള ദിവസങ്ങളാണ്. 70-ാം ആഴ്ചവട്ടത്തിന്റെ പടിവാതിക്കലിൽ ദൈവസഭ എത്തി നിൽക്കുന്നു എന്ന് തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ പറയുവാൻ ഞാൻ ധൈര്യപ്പെടുകയാണ്. എന്നാൽ ഇതിന് നടുവിൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. എത്ര മോഹന സുന്ദര സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉള്ള മുന്നറിയിപ്പുകൾ നൽകിയാലും, എത്ര രാഷ്ട്രീയ അജണ്ടകൾ വിളിച്ചുകൂവിയാലും, എത്ര മതത്തിന്റെ പേരിലുള്ള വോട്ടുബാങ്കുകൾ ക്രമീകരിച്ചുകൊണ്ട് ആസുരമായ ഭാവിയിലേക്ക് നടത്താം എന്ന മുന്നറിയിപ്പ് നൽകിയാലും, എന്റെ ദൈവം തന്റെ നിത്യ നിർണയത്തിൽ ഈ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നിവർത്തിയിലെത്താത്തോളം കാലം ഇവിടെ സമാധാനം സ്ഥാപിപ്പാൻ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ഇതിന്റെ പുറകിൽ ചലിക്കുന്നത് മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരമാണ്. ഇതിന് നടുവിൽ പ്രത്യാശമക്കളുറപ്പുണ്ട്. എന്താണെന്നറിയാമോ, യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് സ്ഥാനാപതികളെ രാജ്യങ്ങൾ തിരിച്ചു വിളിക്കുന്നത് പോലെ ന്യായവിധി തുടങ്ങുന്നതിന് മുൻപ് യേശുവിന്റെ രക്തത്താൽ കഴികൾ പ്രാപിച്ച ദൈവമക്കൾ നിത്യ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കപ്പെടും എന്ന് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഉറപ്പിച്ച് വിശ്വസിക്കുന്നെങ്കിൽ, എന്റെ വീട്ടിൽ എനിക്ക് ശവപ്പെട്ടി കയറി വരും മുൻപ്, എനിക്കൊരു ശവക്കുഴി വരുന്നു മുൻപ്, എന്റെ വീട്ടിൽ വിലാപഗാനം ഉയരും മുൻപ്, ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവ് ഈ ആകാശമേഘങ്ങളിൽ മടങ്ങി വരും എന്നുള്ളത് സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമായി ഭവിക്കാൻ തുടങ്ങുകയാണ്. നമ്മളൊക്കെ ആയിരം തവണ വായിച്ച് പല്ലവി പല്ലവിയായി പറയുന്ന വാക്യമില്ലേ, കർത്താവ് താൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. കേട്ടോ, ഒരു ഗുരുത്വാകർഷണ നിയന്ത്രണത്തെയും ബന്ധിച്ച് താഴെ നിൽക്കാതെ ഈ പ്രകൃതിയുടെ ശാസ്ത്രീയ നിയന്ത്രണങ്ങളെ വിഭജിച്ചുകൊണ്ട് ദൈവശക്തിയുടെ ദിവ്യ വ്യാപാരത്താൽ ഒരുവിധ വാതക സംവിധാനത്തിന്റെയും പിൻബലമില്ലാതെ ദൈവപുത്രന്റെ കാഹളത്തിന്റെ ഉയർത്തനാദത്തിങ്കിൽ ഈ പ്രകൃതിയുടെ അങ്ങേ തലക്കിലേക്ക് ആത്മാവിൽ മരണം കൂടാതെ ഒരു തലമുറ ഇവിടെ നിന്നും മാറും എന്ന് വചനം പറയുന്നെങ്കിൽ ആ തലമുറ ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയാം, ആ തലമുറ ഈ തലമുറയായിരിക്കും അതിലേക്ക് കാര്യങ്ങൾ അറിയുകയാണ്. രാത്രി ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, ലോക സംഭവങ്ങളെ ഗൗരവമായി കാണുക. വിശുദ്ധ തിരുവചനത്തിലേക്ക് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് രണ്ട് വേദഭാഗങ്ങൾ വായിച്ച് പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം പങ്കുവെച്ച് എന്റെ വാക്കുകൾ ഉപസംഹരിക്കാം എന്ന് കരുതുന്നു. നമുക്ക് ഒരുമിച്ച് തിരുവചനത്തിലേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് എന്ന സുവിശേഷം 21 അതിന്റെ 22 വാക്യവും എഹെസ്കേൽ പ്രവചനം 38 വാക്യവും തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളും കർത്താവിങ്കിലേക്ക് ഉയരട്ടെ, എല്ലാ അധരങ്ങളും സ്തോത്രത്തോടെ ചലിക്കട്ടെ. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മനിറവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാകട്ടെ. ഈ യോഗം അവസാനിക്കുന്നതിന് മുൻപ് ജീവന്റെ പുസ്തകത്താവിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ കൂടെ എഴുതി ചേർക്കുന്ന രാത്രിയായിരിക്കാൻ ആത്മനിറവ് പ്രാപിച്ച അഭിഷിക്തന്മാരും കൃപ ലഭിച്ച ദൈവമക്കളും ഈ ഗ്രൗണ്ടിൽ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഓരോ വായും ചലിക്കട്ട ദൈവസന്നദ്ധിയിൽ, എല്ലാ അധരങ്ങളും സ്തോത്രത്തോടെ ചലിക്കട്ട ദൈവസന്നദ്ധിയിൽ. ഇന്ന് ജീവൻ പ്രാപിച്ച ദൈവമൈതരെ, നിന്റെ മേൽ വ്യാപരിക്കുന്നത് സ്വയാത്മാവല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്നത് ദുരാത്മാവല്ല, യേശുവിനെ മരിച്ചവരും ഉയർപ്പിച്ചവരുടെ ആത്മാവാണ് ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നതെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ യാഗപീഠത്തിലേക്ക് സ്വർഗത്തിന്റെ തീ ഇന്ന് രാത്രി ഇറങ്ങി കഴിയുമ്പോൾ അത്ഭുതത്തിന്റെ പൊട്ടിത്തെറികൾ ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയാണ്. പരിശുദ്ധരായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അയോഗ്യരും ബലഹീനരും അപാത്രരും മൺകീടങ്ങളും ഏതുമില്ലാത്തവരുമായി കിടന്ന് ഞങ്ങളെ തിരുമേനിയുടെ കാൽവറിയിലെ സ്നേഹത്താൽ വിടുവിച്ചടുപ്പിച്ച് പുത്രന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ദൂതന്മാർക്ക് പോലും പ്രസംഗിപ്പാൻ അവകാശമില്ലാത്ത തിരുവെഴുത്തുകൾ വിളിച്ചു പറയുവാൻ നിത്യതയുടെ വചനം വിളമ്പുവാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയതോർത്ത് ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ തേജസ്സിന്റെ കരങ്ങളിൽ ഈ വേദഭാഗത്തെ ഫലമേൽപ്പിക്കുന്നു. വ്യാഖ്യാനിക്കേണ്ടതുപോലെ വ്യാഖ്യാനിപ്പാൻ ബലഹീനനും അപ്രാപ്തനുമായ ഇളയവന് കൃപ പകരണമേ. നിന്റെ ജനത്തെ ഇന്ന് രാത്രി ആത്മനിറവിൽ ഇരുത്തണമേ. നിത്യതയുടെ ദർശനം ചില ഉൾക്കണ്ണുകളിൽ ഉറയ്ക്കുന്ന രാത്രിയായി രാത്രിയെ തീർക്കണമേ. അവിടുത്തെ ആത്മാവ് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി കർത്താവിന് മഹത്തമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ ഈ രാത്രി നമുക്ക് കർത്താവിന് മഹത്തമർപ്പിക്കൊണ്ടിരിക്കാം. നമ്മുടെ കരങ്ങളിൽ ആ വചനം ഒന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തോത്രം ചെയ്യാമോ? ഈ വചനം ഒന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തോത്രം ചെയ്യാമോ? ഇതുമായി നടക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിട്ടെന്ന് ഓർത്താൽ ഇന്ന് രാത്രി നമുക്ക് വാമൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. ലോക ചരിത്രം കണ്ടിട്ടുള്ള മുഴുവൻ സാഹിത്യങ്ങളെക്കാൾ മികവുറ്റ തികവുറ്റ കിടയറ്റ ലോകത്തിന് ഏറ്റവും ഗൗരവമേറിയ ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ വള്ളി പുള്ളി വിസർഗ വ്യംഗ്യ ചമൽക്കാരങ്ങളിൽ പോലും തെറ്റ് ചൂണ്ടിക്കാണിക്കാനില്ലാത്തൊരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ദൈവത്തിന്റെ വചനമാണെങ്കിൽ ഈ വചനത്തിന്റെ അതുല്യത ഓർത്താൽ ഈ രാത്രി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുകയില്ല. സമാധാനമായി എങ്ങനെ ജീവിക്കാം എന്ന് മാത്രമല്ല ധൈര്യമായി എങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കാം എന്നും കൂടെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ലോകത്തിനുണ്ടെങ്കിൽ അത് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം മാത്രമാണ്. ഈ പുസ്തകം പുസ്തകം 31,773 വാക്യങ്ങളുള്ള ഈ പുസ്തകം, ഈ പുസ്തകത്തിന്റെ കറുത്ത പുറഞ്ചപ്പയിൽ തിളങ്ങുന്ന ഒരു വാക്കുണ്ട്, സത്യ വേദ പുസ്തകം. പക്ഷേ ഈ പുസ്തകം, ഈ പുസ്തകത്തിൽ ഇതിനെ സ്വയം സംബോധന ചെയ്തിരിക്കുന്ന ഒരു നാമമല്ലത്. സത്യവേദ പുസ്തകം എന്നൊരു വാക്ക് ഈ പുസ്തകത്തിലെ 66 ഗ്രന്ഥങ്ങളിലെ എങ്ങുമില്ല. പിന്നെയോ അത് അതിന് വിവർത്തകന്മാർ നൽകിയ നാമമാണ്, ഭാഷാ വിവർത്തകന്മാരാണ് സത്യവേദ പുസ്തകം എന്ന നാമം ഇതിന് നൽകിയത്. ഒരു കാലത്ത് ഇന്ത്യയിൽ, വിശേഷാൽ ഭാരതത്തിൽ, കേരളത്തിൽ മതസാഹിത്യങ്ങൾക്ക് വേദം എന്ന പേര് കൊടുത്ത് വിവർത്തകന്മാർ വിവർത്തനം ചെയ്തപ്പോൾ ഈ വിശുദ്ധ തിരുവഴുത്തുകൾ വിവർത്തനം ചെയ്യുവാൻ ഉപയോഗിച്ചവർ വിവർത്തനം കഴിഞ്ഞതിന് കൊടുത്തത് മതസാഹിത്യങ്ങൾക്ക് നൽകുന്ന വേദം എന്നതിനോട് ബന്ധപ്പെട്ട പ്രയോഗമായി സത്യ വേദ പുസ്തകമെന്നാണ്. വേദം എന്നാൽ ഉത് എന്ന സംസ്കൃത ധാതുവിൽ നിന്ന് ഉത്ഭവിച്ച നാമമാണ്. വേദം എന്ന ആ സംസ്കൃത ധാതുവിന്റെ മൂലയിലെ വിത് എന്ന പ്രയോഗത്തിന്റെ നേരിട്ടുള്ള അർത്ഥം അത് അറിവ് എന്നാണ്. വേദപുസ്തകം അറിവുകളുടെ പുസ്തകം എന്നാണ്. പക്ഷേ ഇത് 100% ഇതിനോട് കൂറ് പുലർത്തുന്ന പേരല്ല. എന്നാൽ ബൈബിൾ ഇത് അറിവുകളുടെ വിപുലമായ ഒരു കലവറയാണ്. പക്ഷേ ഇത് അറിവിന് വേണ്ടിയുള്ള രചനയല്ല, ഇത് അറിവിന്റെ പുസ്തകമല്ല, ഇതൊരു എൻസൈക്ലോപീഡിയ അല്ല. അക്ഷരാഭ്യാസമില്ലാത്തവനെയും ദൈവരാജ്യത്തിന് അവകാശിയാക്കാൻ ശക്തിയുള്ള ജീവന്റെ വചനമാണ് ബൈബിൾ എങ്കിൽ, വിശുദ്ധ തിരുവചനത്തെങ്കിൽ. ഇത് കേവലം വേദ പുസ്തകമല്ല. ഇനിയും ബൈബിൾ എന്ന പ്രയോഗം ഇത് അന്വർത്ഥമാണോ? അതും അന്വർത്ഥമല്ല. പപ്പിറസ് ചെടികളുടെ പൂളകൾ പൊളിച്ചെടുത്ത് കരി എടിച്ചു പൊടിച്ച് രാസവസ്തു ചേർത്ത് മഷിയുണ്ടാക്കി അതിലെഴുതി മാറ്റി വയ്ക്കുന്ന പുസ്തകങ്ങളെ ബിബ്ലിയ, ആ പുസ്തകങ്ങൾ എന്ന് വിളിച്ചു വന്നത് കാലക്രമത്തിൽ എഴുതുവാൻ ഉപയോഗിച്ച ഈ ഉൽപ്പന്നത്തോട് ബന്ധപ്പെട്ട് ഉത്ഭവിച്ച നാമത്തിന് ബൈബിൾ എന്ന പ്രയോഗം രൂപപ്പെട്ടു വരുവാനിടയായി എങ്കിൽ ബൈബിൾ എന്ന പ്രയോഗം ഇതിന് ഇതിൽ സ്വയം വിളിച്ച നാമമല്ല, ഇതിന് എഴുത്തുകാർ കൊടുത്ത നാമമല്ല, പിന്നെ ഉൽപ്പന്നത്തിൽ നിന്ന് ഉത്ഭവിച്ച നാമമാണ്. അങ്ങനെയെങ്കിൽ ബൈബിൾ എന്ന പ്രയോഗം ഇതിനെ ഇതിൽ ഇത് സ്വയം സംബോധന ചെയ്തതല്ല. വേദപുസ്തകം എന്ന പ്രയോഗം ഇതിനെ ഇതിൽ ഇത് സ്വയം സംബോധന ചെയ്തതല്ല. എന്നാൽ ഇതിനെ ഇതിൽ ഇത് സ്വയം സംബോധന ചെയ്തിരിക്കുന്ന ഒരു നാമമുണ്ട്. അതിനെ കുറിച്ച് പൊരിന്ത്യ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 15 ധന്യനായ പൗലോസ് ഇങ്ങനെ സൂചിപ്പിക്കുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൽ പ്രകാരം മരിച്ച്, തിരുവഴുത്തുകളിൽ പ്രകാരം അടക്കപ്പെട്ട്, തിരുവഴുത്തുകളിൽ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ബൈബിളിൻ പ്രകാരം എന്നല്ല, വേദപുസ്തകത്തിൻ പ്രകാരം എന്നല്ല, തിരുവഴുത്തുകളിൽ പ്രകാരം. അതെ, ഈ വിശുദ്ധ തിരുവഴുത്ത് ഇത് ഇതിനെ ഇതിൽ സ്വയം സംബോധന ചെയ്തിരിക്കുന്ന ഒറ്റ തലക്കെട്ടുണ്ടെങ്കിൽ അതിതാണ് തിരുവഴുത്ത്. എന്താണ് തിരുവഴുത്ത്? പണ്ടേ കാലത്ത് രാജാക്കന്മാർ ഭരണം നടത്തുന്ന കാലഘട്ടത്തോട് ബന്ധപ്പെടുത്തിയ പ്രയോഗത്തിന്റെ യാഥാർത്ഥ്യം ചിന്തിക്കാൻ കഴിയുള്ളൂ. 600+ നാട്ടുരാജാക്കന്മാർ കിരീടം വെച്ച് ഭരിച്ച മണ്ണല്ലേ ഈ ഭാരതത്തിന്റെ മണ്ണ്? അന്ന് രാജാക്കന്മാരോടുള്ള പ്രജകളുടെ സമീപമേഖലയായിരുന്നു. അന്നദാതാവാകും പൊന്ന് തമ്പുരാന എന്നാണ് പ്രജകൾ രാജാവിനെ സംബോധന ചെയ്യുന്നത്. തിരുവായി കെതിർവായില്ലാത്ത കാലം രാജാവിനെതിരെ ചെറുവിരടക്കിയാൽ കഴുത്തറക്കലിലായിരിക്കും കാര്യം തീരുന്നത്. മഹാരാജാക്കന്മാരോട് ദേവതുല്യ പരിഗണനയാണ് ജനത്തിൽ ഉണ്ടായിരുന്നത്. നാട്ടുരാജാക്കന്മാർ കരയിരുന്ന് വാഴുന്ന കാലത്ത് രാജകീയ കൽപ്പനകൾ, മാധ്യമങ്ങൾ ഇതുപോലെ പ്രചാരമില്ലാത്ത കാലത്ത് വിളംബരം ചെയ്യുന്നത് ചന്തക്കവലകളിലായിരുന്നു. നാട്ടുപ്രമാണിമാരുടെ നടുവിൽ പെരുമ്പറം മുഴക്കിക്കൊണ്ട് ചന്തക്കവലകളിൽ നാട്ടുകാരെ വിളിച്ചുകൂട്ടി രാജകീയ ശാസനങ്ങൾ വായിച്ചു കേൾപ്പിക്കുമ്പോൾ ഭയത്തോടെ ജനങ്ങൾ അത് കേൾക്കുമായിരുന്നു. എന്തുകൊണ്ട് ആ ശാസനത്തിന് തിരുവഴുത്തെന്ന് പേര് വന്നു? മറ്റൊന്നുമല്ല കാരണം, ശിക്ഷിക്കാൻ അധികാരമുള്ളവന്റെ കൽപ്പനയായതുകൊണ്ട് അതിന് ശാസനങ്ങൾ തിരുവഴുത്തായി മാറി. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ഇതും ഒരു തിരുവഴുത്താണ്. ഏത് രാജാവിന്റെ തിരുവഴുത്ത്? ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവരായിരിക്കെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയും സകലത്തെയും ശക്തിയുടെ കലത്താൽ വഹിക്കുന്ന മഹാദൈവത്തിന്റെ രാജകീയ ശാസനമാണ് ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നതെങ്കിൽ ഇതിന് ദൈവത്തോളം ശക്തിയുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പ്രവചനങ്ങൾക്കുണ്ട്. ഈ പ്രവചനങ്ങൾ അതുല്യങ്ങളാണ്. ഇതുപോലെ ഗ്രന്ഥവുമായി നടക്കാൻ ലഭ്യമാകുന്ന അവസരം ഏറ്റവും ഭാഗ്യമാണ്. നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് ബെഥാന്യയ്ക്കും ബെഥാഗയ്ക്കും ഇടയിൽ നിന്ന് ഒരു കഴുതമേൽ കയറി യെരുശലേമിലേക്ക് ചെല്ലുകയാണ്. യാത്രാമൃഗം കാണിക്കുന്നു അവൻ ഒരു പ്രവാചകനാണെന്ന്, യാത്രയിലെ പരിവാരം കാണിക്കുന്നു അവൻ ഒരു രാജാവാണെന്ന്, ദേവാലയ ശുദ്ധീകരണത്തോടു കൂടെയാണ് അവന്റെ ശുശ്രൂഷയുടെ ഉപസംഹരിക്കപ്പെടുന്നത്. അത് കാണിക്കുന്നത് അവൻ ഒരു പുരോഹിതനാണെന്നാണ്. അവൻ പ്രവാചകനായി, അവൻ പുരോഹിതനായി, അവൻ രാജാവായി യെരുശലേമിലേക്ക് ചെല്ലുകയാണ്. അപ്രകാരം തന്റെ മകനായ ഇസ്ഹാക്കിനെ ബലികഴിപ്പാൻ മോറിയായി ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വലത്തക്ക വിധത്തിൽ കല്ലുകൊണ്ടും വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ലെബനോണിലെ ദേവദാരിക്കൽ കൊണ്ടും പടുത്തുയർത്തിയ യഹൂദന്റെ പൂർവ്വകാല ശില്പ വൈദഗ്ധ്യത്തിന്റെ മകടോദാഹരണമായി ഒട്ടിത്തിളങ്ങുന്ന യെരുശലേം ദൈവാലയം എന്ന കനക കൊട്ടാരത്തിന്റെ ആ തങ്ക കുട കെട്ടിടത്തിന്റെ അടുക്കലേക്ക് യേശു ചെന്നപ്പോൾ ചമ്മട്ടി പ്രയോഗം വേണ്ടി വന്നു അശുദ്ധി കണ്ടുകൊണ്ട്. എന്നാൽ മതമേലാവന്മാർ യേശുവിനോട് ചോദിച്ചു, തനിക്ക് എന്താണോ ഇവിടെ കാര്യം, യേശുവിനെ അവർ പുറത്താക്കി. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടെ യേശു യെരുശലേമിനോട് യാത്ര പറയുകയാണ്. യെരുശലേമേ, യെരുശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർക്കും പോലെ നിന്നെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. നിന്റെ ഭവനം ശൂന്യമായി പോകും. കർത്താവിന്റെ നാമത്തിന് വരുന്നവൻ വാഴ്ത്തപ്പെട്ടവരെന്ന് നിങ്ങൾ ഇനി പറയുവോളം എന്നെ നിങ്ങൾ കാണുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു യെരുശലേമിനോട് യാത്ര പറഞ്ഞ് ദേവാലയ നടുമുറ്റത്തു നിന്നും ദേവാലയത്തിലെ ഉച്ചിഷ്ടങ്ങൾ കഴുകി ഒഴിക്കുന്ന ഒലിപ്പ് തോടായ കിദ്രോൻ തോട് കുറുകെ മുറിച്ച് പടിഞ്ഞാറേ ചരിവിൽ അസ്തമന സൂര്യന്റെ ചെങ്കതിരികളാൽ ചുവന്നു നിൽക്കുന്ന എന്റെ നാഥന്റെ ഇനിയുമുള്ള മടങ്ങിവരവിൽ അവന്റെ പരിശുദ്ധ പാദസ്പർശനത്താൽ കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പൊട്ടിക്കീറാനുള്ള ഭാഗ്യകാലമോർത്ത് നമ്മുടെ തലമുറയിൽ തലയുയർത്തി നിൽക്കുന്ന ഒലിവുമലയുടെ മുഗൾ പരപ്പിലേക്ക് കർത്താവ് ശിഷ്യന്മാരെ ഒരുമിച്ച് നടന്നു നീങ്ങുകയാണ്. ഏപ്രിൽ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞെന്ന് വേദചിന്തകന്മാർ വിശദീകരിക്കുന്ന അന്നേ ദിവസം ആ സന്ധ്യാവേളയിൽ കർത്താവ് ശിഷ്യവൃന്ദങ്ങളോടൊപ്പം ഒലിവുമലയുടെ ചരിവ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ കിദ്രോൻ തോടിന്റെ ചരിവിലൂടെ ഒലിവുമലയുടെ പള്ളയിലൂടെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അസ്തമന സൂര്യന്റെ കതിരികളാൽ ചെങ്കതിരികളാൽ വിളങ്ങി നിൽക്കുന്ന ദൈവാലയത്തിന്റെ ബാഹ്യ ശില്പ ഭംഗിയിലേക്ക് കണ്ണുടക്കിയ ശിഷ്യന്മാർ ഇങ്ങനെ പറഞ്ഞു, ഗുരു നോക്ക് എത്ര സുന്ദരമായിരിക്കുന്നു ദൈവാലയം. പുറത്തെ ഭംഗി കണ്ട് മാർക്കിടുന്നവരുടെ നടുവിൽ അകത്തെ പാപത്തിന്റെ കറ കണ്ട് ന്യായവിധി കൽപ്പിക്കുന്ന യേശു പറഞ്ഞു, ഇതൊക്കെയും കാണുന്നില്ലയോ, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുന്ന കാലം വരും. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈദനെ, പുറത്തെ ഭംഗി ലോകം അറിയുമ്പോൾ അകത്തെ വിശുദ്ധി അറിയുന്ന ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ പുറത്തെ ഭംഗിയല്ല വലുത്, അകത്തെ വിശുദ്ധിയാണ്. അകത്തെ വിശുദ്ധി തകർന്നാൽ കണക്ക് തീർക്കാൻ മടിക്കാത്ത ഒരുവനെയാണ് ഈ രാത്രി ഈ ഗ്രൗണ്ടിൽ നിന്ന് കൃപ പ്രാപിച്ച യുവാക്കൾ ആരാധിക്കുന്നത്. കഴിഞ്ഞ 3.5 കൊല്ലം ഗുരുവും ഗുരുനാഥനോടൊപ്പം സന്തത സഹചാരിയായി യാത്ര ചെയ്തിട്ടും ദേവാലയത്തെക്കാൾ വലിയവൻ, പ്രവാചകന്മാരെക്കാൾ വലിയവൻ, പുരോഹിതനേക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ എന്ന പ്രസംഗം ഇടതടവില്ലാതെ അനർഗള നിർഗള പ്രവാഹം പോലെ ആ തിരുവായിൽ നിന്ന് കേട്ടിട്ടും ഉള്ളിൽ നിന്ന് ഇതുവരെ പള്ളിക്കൊതിരിടാത്ത ശിഷ്യന്മാരുടെ തല കറങ്ങിപ്പോയി എന്ന യേശുവിന്റെ കറുത്ത വാക്കുകൾ കേട്ടപ്പോൾ ഇവിടെ നിർത്തിയ ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിനെ പിൻപറ്റുന്നു എന്ന പൊയ്മുഖം കാണിക്കുമ്പോൾ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ ലക്ഷ്യങ്ങളുടെ അജണ്ടകൾ ഉള്ളിൽ വെച്ച് ഓമനിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ അകത്ത് വെച്ച് ഊറിക്കൂടിയ ആ മോഹന സ്വപ്നങ്ങളുടെ എന്റെ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങുന്നതിന് മുൻപ് അത് മുഴുവൻ എടുത്ത് പുറത്തു കളയുക. അവനൊപ്പം പറയാൻ ഒരാളില്ല, അവനെ പോലെ ആരാധ്യരാരുമില്ല, അവൻ മാത്രമായിരിക്കട്ടെ നിന്റെ ആരാധനയുടെ കേന്ദ്രബിന്ദു. യേശു സംഭവങ്ങളെ വിശദീകരിക്കുകയാണ്. വിശദീകരിക്കുന്ന മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 ഈ 3 അധ്യായങ്ങളിലൂടെ ലോക സംഭവങ്ങളിലേക്ക് യേശു വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്ന വാക്കുകളിൽ വേദനാജനകവും ഗൗരവമേറിയതുമായ പ്രവചന പ്രബോധനമാണ് ഇന്ന് രാത്രിയിൽ നിങ്ങൾ വായിച്ചു കേട്ടത്. സംഭവിക്കുവാൻ തുടങ്ങുന്ന കാലം ഇനി ഗുണകരമല്ല. യേശു പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത എഴുതിയിരിക്കുന്നതെല്ലാം നിവർത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാര കാലമാകുന്നു. ഒരു പ്രത്യേക കാലത്തേക്ക് ഞാനും നിങ്ങളും എത്തിക്കഴിഞ്ഞു. ഇനി അധികനാൾ കാര്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകില്ല. പ്രാർത്ഥിക്കുന്ന ജീവൻ പ്രാപിച്ച ദൈവമക്കളുടെ മധ്യത്തിൽ ഒരു സത്യം ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ചെറിയ സംഭവങ്ങളുടെ പുറകിൽ വലിയ മാറ്റങ്ങൾ അധികം താമസിക്കാതെ സംഭവിക്കും. നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക, ചെറിയ സംഭവങ്ങളുടെ പുറകിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് അധികം താമസിക്കാതെ സംഭവിക്കും. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, 1914 ലോകത്തിൽ വ്യാപകമായ രാഷ്ട്രീയ മാറ്റം സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ ദാസന്മാർ പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞ പ്രവചന പഠനങ്ങളുടെ രേഖയുണ്ട്. എന്നാൽ ആളുകൾ അത് വിശ്വസിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന പ്രത്യേക കാലഘട്ടം, അതെ, രാഷ്ട്രീയയുടെ സിംഹാസനാരൂഢനാകേണ്ട ഫ്രാൻസ് ഫ്രെഡറിക് ഫെർഡിനാഡോ തന്റെ ഭാര്യ സോഫിയയോടുകൂടെ ഒരു വാഹനത്തിൽ തൊട്ടടുത്ത രാജ്യമായ സർബിയയിലേക്ക് ഒരു യാത്ര കടന്നു പോവുകയാണ്. ആ പ്രത്യേക യാത്രയിൽ ഒരു പ്രത്യേക വഴിത്തിരിവിൽ വെച്ച് ഫെർഡിനാഡോയുടെയും സോഫിയയുടെയും 14th വിവാഹ വാർഷികമാണത്. ഈ പ്രത്യേക സമയത്ത് ഒരു സർബിയക്കാരൻ, സ്തോത്രം, അതെ, ഒരു ഗ്രാനൈറ്റെടുത്ത് ഈ വാഹന വ്യൂഹത്തിന് തന്നെ വലിച്ചെറിഞ്ഞു. നടന്ന ചരിത്രമാണ്. വാഹന വ്യൂഹത്തിന് മുൻപിൽ വന്നു വീണ ഗ്രാനൈറ്റ് പൊട്ടിത്തെറിച്ചതോടുകൂടെ 20 ഫെർഡിനാഡോയുടെ അംഗരക്ഷകരായ പോലീസുകാർക്ക് മുറിവേറ്റു. കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ടയാൾ മരണത്തോട് മല്ലടിക്കുന്ന വാർത്ത ഫെർഡിനാഡോയുടെ ചെവിയിലെത്തി. അദ്ദേഹം കാർ മറ്റൊരു വഴിക്കൂടെ തിരിച്ചുവിട്ട് ഹോസ്പിറ്റലിലേക്ക് നീങ്ങുകയാണ്. ഹോസ്പിറ്റലിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി ഒരു ഭാഗത്തെത്തിയിട്ട് വഴി ചോദിച്ചു. വഴി ചോദിച്ചപ്പോൾ തൊട്ടടുത്ത് നിന്ന് രാഷ്ട്രീയ കലാപകാരി ഒരു തോക്കെടുത്ത് ഫെർഡിനാഡോയെയും ഭാര്യ സോഫിയയെയും നിഷ്കരുണം വെടിവെച്ചു വന്നു. 14th വിവാഹ വാർഷികത്തിൽ ഇതാ ഫെർഡിനാഡോയും ഭാര്യ സോഫിയയും ആ കാറിന്റെ പിൻസീറ്റിൽ ചോരയിൽ കുളിച്ച് ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ അറിഞ്ഞ ഇടത്തൊക്കെ പള്ളിമണികൾ അടിച്ചു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, 100,00,000 ആളുകളെ കിരാതമായി കൊന്നുകൂട്ടാൻ തുടങ്ങുന്ന 1st ലോകമഹായുദ്ധത്തിന് തുടക്കം കുറിക്കുന്ന സംഭവത്തിന് തിരശീല ഉയരാൻ തുടങ്ങുന്നു എന്നാരും വിചാരിച്ചില്ല. ഇന്ന് രാത്രി ജീവൻ പ്രാപിച്ച ദൈവമക്കളുടെ മുമ്പിൽ ഒരു സത്യം ഞാൻ വിളിച്ചു പറയാം. ഇനിയും കുറെ കൂടെ കാലമുണ്ട്. കൈകെട്ടി കണ്ണടച്ചിരുന്നൊന്ന് ഉറങ്ങാം എന്നൊന്നും ആരും വിചാരിക്കണ്ട. ചെറിയ സംഭവങ്ങളുടെ പുറകിൽ ഇന്ത്യയുടെ മേഖല മുതൽ വലിയ പ്രത്യാഘാതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ യേശുവിന്റെ രക്തത്താൽ കഴുകി പ്രാപിച്ച ദൈവമക്കൾ സംഭവിക്കുന്നതെല്ലാം നിവർത്തിയാകേണ്ട കാലത്തേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോൾ ഈ രാത്രി കണ്ണുകൾ ഉയർത്തി നോക്കട്ടെ. നാഥന്റെ മടങ്ങുകളിലേക്ക് കാര്യങ്ങൾ അടുക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ വള്ളിപ്പുള്ളി മാറ്റമില്ലാത്ത ചരിത്രത്തിൽ യാഥാർത്ഥ്യമാകും. അത് ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ വന്നെത്തി നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ലോക സംഭവങ്ങൾ ഏത് തരത്തിലാണ് മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ബൈബിളിലെ 100 മുമ്പുള്ള പ്രവചനങ്ങൾ മാറ്റമില്ലാതെ ചരിത്രത്തിൽ കൃത്യമായി നിറവേറുകയാണ്. നടക്കാൻ തുടങ്ങുന്ന സംഭവങ്ങളുടെ ക്രമങ്ങൾ ഒക്കെ സമയപരിമിതി ഉണ്ടെങ്കിലും ഞാൻ അല്പം വിശദീകരിച്ച് കേൾപ്പിക്കാം. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഉന്നതന്മാർ കസേര വിട്ട് ഇറങ്ങിയിട്ട് ഒരിക്കൽ പോലും കസേരയിലെത്താൻ യോഗ്യതയില്ലാത്ത സാധാരണക്കാരൻ കസേരയിൽ കയറുമെന്ന് വേദപുസ്തകം എഴുതിവെച്ച പ്രവചനം നമ്മുടെ കൈവശമിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ന് രാത്രി ചരിത്ര ബോധമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, തിരുവഴുത്തിന് വേദഭാഗം ഞാൻ ഉദ്ധരിക്കാം. യഹെസ്കേൽ പ്രവചനം 21st ഇരുപത്തിയാറാം വാക്യം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അത് അങ്ങനെ ഇരിക്കയില്ല, ഞാൻ ഉയർന്നതിനെ താഴ്ത്തുകയും താണതിനെ ഉയർത്തുകയും ചെയ്യും, ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും, അതിന് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതെ ഇരിക്കും, അവന് ഞാനത് കൊടുക്കും. എന്താ പറഞ്ഞു വന്ന വേദഭാഗം? അന്നദാതാവാകും പൊന്ന് തമ്പുരാനി എന്ന് രാജാക്കന്മാരെ സംബോധന ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ നെബോണിദസും ബേബിൽ മേരോദേക്കും ബെൽസസറും ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധികാര കസേരകളെ വിലച്ചൂണ്ടിക്കൊണ്ട് യഹെസ്കേൽ വിളിച്ചു പറയുന്ന ഭരണമാറ്റം നടക്കാൻ തുടങ്ങുകയാണ്. എന്താ ഭരണമാറ്റം? ഉന്നത കസേരകളിൽ ഉന്നത കുലജാതന്മാരായി ഇരുന്ന് ഭരിക്കുന്ന ആളുകൾ കസേര വിട്ട് താഴോട്ടിറങ്ങും. ഒരിക്കലും കസേരയിൽ കയറാൻ യോഗ്യതയില്ലാത്ത താഴെക്കിടയിൽ കിടക്കുന്ന സാധാരണക്കാർ കസേരയിലോട്ട് കയറും. ഒരു ഭരണമാറ്റം ഇവിടെ സംഭവിക്കും. എന്നാൽ ഇതോടെ കാര്യങ്ങൾ സുഗമമാകുമെന്ന് ഓർക്കരുത്. വരുന്നത്. ഉന്മൂലനാശം 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 ഇവിടെ സംഭവിക്കും. അതിന്റെ പുറകിൽ ഒരു സംഭവം നടക്കും, അവകാശമുള്ളവൻ മടങ്ങി വരും. ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഹൃദയമൊക്കെ ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ ചരിത്രം അറിയത്തില്ലേ, കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന് താഴെ കാലമേ ആയിട്ടുള്ളൂ തന്റെ പുത്രന്റെ വരവിന് വേണ്ടി ലോക സംഭവങ്ങളെ ദൈവം ഒരുക്കാൻ തുടങ്ങിയത്. എങ്ങനെ അറിയാം? നിങ്ങൾ ചരിത്രം വായിച്ചാൽ അറിയാം, ഫ്രഞ്ച് കോളനികൾ ബ്രിട്ടീഷ് കോളനികളിലൂടെ ലോകവ്യാപകമായി കോളനി വാഴ്ചയോ രാജകീയ വാഴ്ചയോ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. പെട്ടെന്ന് ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഒരു ദേശീയ ബോധമുണ്ടായി. ദേശീയ ബോധം എന്താണ്? പരമ്പരാഗതമായി കസേരയിൽ ഇരുന്ന് ഭരണം നടത്തുന്ന പിന്തലമുറക്കാരുടെ അവകാശങ്ങളെ വെച്ചുപൂജിക്കുന്ന ആ പരമ്പരാഗത കസേരക്കാർ കസേര വിട്ടു മാറണം. എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനാധിപത്യ ഭരണ സംവിധാനം ഇവിടെ ഉണ്ടാകണം. ആ കാലഘട്ടത്തോടനുബന്ധിച്ച് ഇന്ത്യ സ്വതന്ത്രമായി, ജപ്പാൻ സ്വതന്ത്രമായി, പാകിസ്ഥാൻ സ്വതന്ത്രമായി, ചൈന സ്വതന്ത്രമായി, മധ്യപൂർവ പ്രദേശങ്ങൾ നിരവധി സ്വതന്ത്രമായി. പലയിടത്തും കസേരകളിൽ പരമ്പരാഗത ഭരണകർത്താക്കന്മാർ ഉണ്ടെങ്കിലും അത് പേരിന് മാത്രമാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനാധിപത്യ ഭരണ സംവിധാനം ചരിത്രത്തിൽ നിലവിൽ വന്നു. ഓർക്കുക, ഇത് ഈ കാലഘട്ടത്തിന്റെ കണ്ടുപിടുത്തമല്ല, ഉയർന്നവനെ പരമ്പരാഗത കസേരകളിൽ നിന്നും വലിച്ച് നിരത്തിറക്കിയിട്ട് ഒരിക്കലും കസേരയിൽ കയറാൻ യോഗ്യതയില്ലാത്തവനെ കസേരയിൽ കയറ്റി ഇരുത്തി മാനിക്കുന്ന ഭരണമാറ്റം ഈ ചരിത്രത്തിൽ ഉണ്ടാകുമെന്ന് എഴുതി വെച്ച പുസ്തകമാണ് നമ്മുടെ കൈവിക്കുന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ ഇതിന്റെ അതുല്യ നിവർത്തി രാത്രി നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ ബാധ്യസ്ഥരാണ്. അന്തസ്സും കുലശ്രേഷ്ഠതയും ആഭിജാത്യവും ക്ഷത്രിയ കുലവംശജൻ എന്ന പ്രശംസയും ഉണ്ടായിരുന്ന ഒരു ശേഷനെ നിലത്തിറക്കിയിരുത്തിയിട്ട് നമ്മുടെ നാട്ടിലെ തുറയൂർ ഗ്രാമക്കാരൻ ഒരു കെ ആർ നാരായണനെ കസേരയിലോട്ട് കയറ്റിയിരുത്തി മാനിപ്പാൻ നമ്മുടെ രാജ്യത്ത് ദൈവ ചരിത്രത്തെ തിരിച്ചെങ്കിൽ ഉയർന്നവരെ താഴ്ത്തി താണവനെ ഉയർത്തുന്ന ദൈവത്തിന്റെ കാര്യപരിപാടി കാണുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ വാമൂട്ടി ഇരിക്കുകയല്ല, കണ്ണുകൾ ഉയർത്തി നോക്ക്, നാഥന്റെ മടങ്ങി നിങ്ങൾക്കറിയാമോ ദാനിയേൽ പ്രവചന രണ്ടാമധ്യായത്തിൽ ഒരു ചതുർവിധ ലോകമമ്പിതമായ ബിംബദർശനമുണ്ട്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. തല തങ്കം കൊണ്ട് എന്നുള്ളത് ഏകാധിപത്യത്തിനധിഷ്ഠിതമായ ബാബിലോൺ ആധിപത്യം, നെഞ്ചും കൈകളും വെള്ളി കൊണ്ട് എന്നുള്ളത് അത് പ്രഭുസഭയുടെ ഭരണത്തിൽ അധിഷ്ഠിതമായ മേദ്യ പാർസ്യൻ ആധിപത്യം, വയർമറിയിൽ താമ്രം കൊണ്ട് എന്നുള്ളത് അതെ പുള്ളിപ്പുളിക്കത്ത ഭംഗി വീര്യങ്ങളോടെ തുള്ളിക്കളിക്കുന്ന ഗ്രീസ് മാസിഡോണിയൻ ആധിപത്യം, ഗ്രീക്ക് ആധിപത്യം, തുടകൾ ഇരുമ്പ് കൊണ്ട് എന്നുള്ളത് ഉരുക്കു പഞ്ഞു കൊണ്ട് ഉലകം ചവച്ചരച്ച റോമൻ സാമ്രാട്ടുക്കളുടെ ആധിപത്യം. എന്നാൽ കല്ലുവന്ന അടിച്ചത് ഏത് ദിക്കിലാണ്? നെറ്റിക്കിട്ടല്ല, നെഞ്ചത്തിട്ടല്ല, ഉദരത്തിനിട്ടല്ല, തുടകൾക്കിട്ടല്ല, അത് അടിച്ചത് കളിമൺ പാദത്തിനിട്ടാണ്. എന്താണ് അതിന് കാരണം? കല്ല് ഇറങ്ങി വരുന്ന കാലത്ത് കസേരയിൽ കളിമണ്ണായിരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ തങ്കം ഇരുന്ന് ഭരിച്ച കസേരയിൽ, വെള്ളി ഇരുന്ന് തിളങ്ങിയ കസേരയിൽ, താമ്രം ഇരുന്ന് ഭരിച്ച കസേരയിൽ, ഉരുക്കിരുന്ന് മുടിച്ച കസേരയിൽ പരമ്പരാഗതമായി ഉന്നത കുലജാതന്മാർ ഭരണം കൈവശം വെച്ച് ഭരിച്ച കസേരയിൽ ചാറില്ലാത്ത ചണ്ടി പോലെ ചവിട്ടുപൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് ഒരിക്കൽ നിലത്തിട്ട് ചവിട്ടിയ സാധാരണക്കാരൻ കസേരയിൽ കയറുന്ന കാലം ചരിത്രത്തിൽ ഉണ്ടാകുമ്പോൾ കൈതൊടാത്ത കല്ലായവൻ ഇറങ്ങി വരാൻ സമയമെടുത്തു എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി ഭരണമാറ്റത്തെ കണ്ടാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ലോകത്തിന്റെ പോലീസ് എന്നറിയപ്പെട്ട അമേരിക്കയുടെ അഖിലം പിടിയും കരങ്ങളിലേക്കാൾ കറുത്ത വർഗത്തിന്റെ പ്രതിനിധിയായ ഒരു ഒബാമ ചരിത്രത്തിൽ രംഗത്തു വന്നത് നിങ്ങളുടെ സ്മൃതിപഥത്തിലില്ലേ? ഞാൻ ചോദിക്കട്ടെ, അവന്റെ ചട്ടിയിൽ വേകുന്ന ഭക്ഷണം അവന്റെ കൈകൊണ്ട് വാരി കഴിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പോരാടിയ എബ്രഹാം ലിങ്കനെ നീചമായി കുല ചെയ്ത വെള്ളക്കാരുടെ ആധിപത്യം നിലനിൽക്കുന്ന ആ മണ്ണിൽ കറുത്ത വർഗക്കാരന്റെ കഴുത്തിൽ കലപ്പ് വെച്ച് കെട്ടി മുഴുത് കൃഷി ചെയ്ത ആ മണ്ണിൽ അവിടുത്തെ പാലങ്ങളുടെ അടിത്തറ ഉറപ്പിക്കാൻ അവന്റെ കഴുത്ത് മുറിച്ചൊഴിച്ച ആ മണ്ണിൽ മൃഗതുല്യമായി യാതന അനുഭവിച്ച ആ സാധുക്കളായ ചവിട്ടി മെതിക്കപ്പെട്ട സാധുവർഗങ്ങൾ അവന്റെ ഭരണം കൈവശമേൽക്കാൻ പരമ്പരാഗതമായി വെള്ളക്കാർ അധികാരം പുലർത്തി അമേരിക്കൻ പ്രസിഡന്റ് കസേരയിലേക്ക് നമ്മുടെ കൺമുൻപിൽ കയറി വരാൻ ദൈവം ചരിത്രത്തിൽ വഴി ഒരുക്കിയെങ്കിൽ താണവനെ ഉയർത്തി ഉയർന്നവരെ താഴ്ത്തുന്ന ദൈവത്തിന്റെ കാര്യപരിപാടി കാണുന്ന കൃപ പ്രാപിച്ച ദൈവങ്ങൾ ഇന്ന് രാത്രി കണ്ണുകൾ ഉയർത്തി കാണണം. ഇതിനെ പോയി അവകാശമുള്ളവൻ വരാൻ തുടങ്ങുക. പിന്നെ നമ്മുടെ ഇന്നത്തെ ആത്മീയ ലോകത്തിന് ഇതൊക്കെ വലിയ കാര്യമൊന്നുമല്ല. ഞാൻ പറയാറുണ്ട്, ഒരു പണ്ട് പത്ര പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ ആത്മീയ ലോകത്തിന് കാര്യം എന്ന് പറഞ്ഞാൽ, പെരയ്ക്ക് ഇല്ലത്തിന് തീ പിടിച്ചു, ഉണ്ണി കണറ്റിൽ പോയി, അന്തർജലത്തിന് പ്രസവ വേദന എടുത്ത് മുറിച്ചകൾ തളർന്നു, ഇങ്ങനെ ഇരിക്കുമ്പോ പട്ടന് പറഞ്ഞു പോയി ചെല്ലവിഞ്ഞെടുത്തേറി ഞാനൊന്ന് മുറുക്കട്ടെന്ന് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇതൊന്നും വലിയ വിഷയമല്ല, പുള്ളിക്കൊന്ന് മുറുക്കണം. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമേ, നമുക്ക് വലുത് നമ്മുടെ പല്ലുവേദനയല്ലേ? എന്നാൽ ഇന്ന് രാത്രി ലോക സംഭവങ്ങൾ കാണുന്ന ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ഒരു കാര്യം ഉറപ്പായി അറിയണം, യുദ്ധം ആരംഭിക്കും മുൻപ് നിത്യത പൂകാരുള്ള അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ കരികൾ പ്രാപിച്ച ഒരുപറ്റം വിശുദ്ധ വർഗമാണ്, സ്വർഗത്തിന്റെ ദത്തുപുത്രന്മാരാണ് ഇവിടെ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെങ്കിൽ അധികം കാര്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകില്ല. ഇതിന് ആമേൻ പറഞ്ഞ ലോകത്തിലെ ഉന്നതന്മാരാണ് ഉണ്ടെന്ന് ഓർക്കണം. നിങ്ങൾക്കറിയാമോ ലോകത്തെ കിടണ്ട ഉറപ്പിച്ച അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്ന സമയം ശവപ്പെട്ടിയുടെ രണ്ടു വശത്തേക്കും തന്റെ കൈകൾ തുറന്നിട്ടതിന് ശേഷം ഒന്നുമില്ലാത്തവനായി വന്നു ഒന്നുമില്ലാത്തവനായി പോകുന്നു എന്ന് ലോകത്തോട് ശവമഞ്ച ക്രമീകരണങ്ങളിലൂടെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ നടന്ന വളരെ വിസ്മയകരമായ ഒരു സംഭവം കുഞ്ഞികൃഷ്ണൻ നായർ എന്നറിയപ്പെടുന്ന ഒരു ഹൈന്ദവ സഹോദരൻ എഴുതിവെച്ച ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ സംഭവങ്ങൾ എത്ര വേഗം നടക്കുന്നു എന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഒരു കാര്യം ഓർത്ത് സ്തോത്രം ചെയ്യാം, ലോക സംഭവങ്ങളെ ഇതിനെ പുറകിൽ നിന്ന് തിരിക്കുന്ന ഒരുവന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. അലക്സാണ്ടർ ചക്രവർത്തി ബിസി ദൈവത്തിന്റെ സ്തോത്രം 300-നോടടുത്ത കാലഘട്ടത്തിൽ ഒരിക്കൽ പലസ്തീൻ നാട് ആക്രമിച്ച് കീഴടക്കിക്കൊണ്ട് ഈജിപ്തിനെ കൈവശമെടുക്കേണ്ടതിന് വേണ്ടി ചെങ്കുത്തായ ജെറുസലേം മലകളുടെ തൊട്ടു താഴെ അക്ര, മൊറിയ, ബദേസ, സിയോൻ, ഗിൽബോവ, സെയിർ ഈ മലമടക്കുകളുടെ തൊട്ടു താഴെ മെക്കിത്തോ പാളയത്തിൽ ആ വലിയ സൈന്യം തമ്പടിച്ചിരിക്കുന്ന സമയം, അന്ന് രാത്രി തലരാത്രി യെരുശലേം ദൈവാലയത്തിലെ മഹാപുരോഹിതനായിരിക്കുന്ന യാദുവായിക്ക് ഒരു പ്രത്യേക ദർശനമുണ്ടായി. ദർശനം മറ്റൊന്നല്ല, പടിഞ്ഞാറ് നിന്ന് സർവഭൂതലത്തിലും കൂടെ കൈതൊടാതെ പരിവരുത്ത രണ്ട് കണ്ണുകൾക്ക് നടുവിൽ ഒറ്റക്കൊമ്പനായ ഒരു കോലാട്ടുവറ്റൻ എത്തുമെന്നും അവൻ ആട്ടുവറ്റനോട് ആൻ ഏറ്റുമുട്ടുമെന്നും രണ്ടു കൊമ്പുള്ള പാർസി ആധിപത്യത്തെ നദീതീരത്ത് ചവിട്ടി തകർക്കുമെന്നും പറഞ്ഞ മുന്നറിയിപ്പ് നൽകിയ അലക്സാണ്ടർ അഥവാ ഒറ്റക്കൊമ്പൻ ഇഞ്ഞടുത്തു കഴിഞ്ഞു, നിന്റെ മൂക്കിന്റെ കീഴിൽ അവൻ വിശ്രമിക്കുന്നു. രാവിലെ സമയം വെള്ളി ചെണ്ടകളടിച്ച് പാട്ടുപാടിക്കൊണ്ട് നീ അവന്റെ കൂടാരത്തിൽ പ്രവാചകനെ പുരോഹിത സംഘവുമായിട്ടെത്തണം. എന്നിട്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ജനനത്തിന് മുൻപ് അദ്ദേഹത്തിന്റെ അപ്പൂപ്പൻ ഉണ്ടാകും മുൻപ് അദ്ദേഹത്തിന്റെ പേരും പ്രവൃത്തിയും എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. ഞാൻ ചോദിക്കട്ടെ, എന്റെ അപ്പൻ ഉണ്ടാകും മുൻപ്, എന്റെ അപ്പൂപ്പനും വലിയപ്പനും ഉണ്ടാകും മുൻപ് ഞാൻ എവിടെ ജനിക്കുമെന്നും എന്റെ കുടുംബ നിലവാരം ഏതായിരിക്കുമെന്നും എന്റെ ആരോഗ്യ നില എങ്ങനെ ഇരിക്കുമെന്നും എന്റെ വിദ്യാഭ്യാസം എവിടെ എത്തുമെന്നും എന്റെ ജീവിത പങ്കാളി ആരാകുമെന്നും എന്റെ മരണം എപ്പോൾ സംഭവിക്കുമെന്നും എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം അങ്ങ് ഉഗാണ്ടായി ഉണ്ടെന്ന് പറഞ്ഞാൽ തറവാട് വിറ്റാന്നേരും വേണ്ടില്ല, അവിടെ വരെ പോകാൻ ആരാ ആഗ്രഹിക്കാതെ അലക്സാണ്ടർ ചക്രവർത്തിയെ സ്വീകരിച്ചാലയിപ്പാൻ യാദവ പുരോഹിതൻ രാത്രിയിൽ സജ്ജമായി. അപ്രഭാത വേളയിൽ എഴുന്നേറ്റ് പുരോഹിത സംഘങ്ങളോടൊപ്പം പൗരോഹിത്യ വേഷം അണിഞ്ഞ് ദൈവത്തിന്റെ സ്തോത്രം വെള്ളി ചെണ്ടകൾ അടിച്ചു പാട്ടുപാടി നെറ്റിയിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന സ്വർണ്ണ ലലാടം ധരിച്ചുകൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തി ദേവാലയ കുന്ന് കുത്തനെ താഴേക്ക് ഇറങ്ങുകയാണ്. അലക്സാണ്ടർ ചക്രവർത്തി ദൈവത്തിന്റെ പുരോഹിതൻ ദേവാലയ കുന്ന് കുത്തനെ താഴേക്ക് ഇറങ്ങുകയാണ്. അലക്സാണ്ടർ ചക്രവർത്തി വിശാലമായ ഗ്രൗണ്ടിൽ സൈന്യ സമേതനായി നിലകൊള്ളുമ്പോൾ അങ്ങ് ദൂരെ ഒരു ചെറിയ സൈന്യ വ്യൂഹം പോലെ ഒരുപറ്റം ആളുകൾ അടുത്തു വരുന്നത് കണ്ടുകൊണ്ട് അലക്സാണ്ടറിന്റെ കുതിരപ്പുറത്തേക്ക് പ്രശസ്തമായ തന്റെ കുതിരപ്പുറത്തോട്ട് കയറിയിരുന്നു. കയറിയിരുന്നതിന് ശേഷം തൊട്ടടുത്ത് നിൽക്കുന്ന സർവ സൈന്യാധിപന്മാർ ലിസിമാക്കസ്, കിസാണ്ടർ, സെലൂക്കസ്, ടോളമി ഈ നാല് പേരും രംഗം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓർഡർ നൽകിയതിന് ശേഷം മാത്രം യുദ്ധം തുടങ്ങിയാൽ മതി എന്ന് മുന്നറിയിപ്പ് നൽകിയത് കൊണ്ട് എല്ലാവരും നിശബ്ദരായി നിൽക്കുമ്പോൾ അവരിഞ്ഞ് അടുത്ത് കഴിഞ്ഞു. അപ്പോൾ മനസ്സിലായി അത് സൈന്യമല്ല, അതൊരു ഗായക സംഘമാണെന്ന്. അവർ തൊട്ടു മുൻപിൽ വന്നു നിന്നു. അലക്സാണ്ടർ ചക്രവർത്തിയുടെ മുൻപിൽ, കുതിരപ്പുറത്തിരിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ മുൻപിൽ യാദവ മഹാപുരോഹിതൻ യെരുശലേം ദൈവാലയത്തിലെ വിശിഷ്ട വേഷം ധരിച്ച് യഹോവയ്ക്ക് വിശുദ്ധമെന്ന സ്വർണ്ണ ലലാടം നെറ്റിപ്പട്ടം കെട്ടി വന്നു നിൽക്കുന്ന സമയം സംഭവിച്ചത് കേൾക്കണോ? അലക്സാണ്ടർ ചക്രവർത്തി കുതിരപ്പുറത്ത് നിന്ന് ചാടി നിലത്തിറങ്ങിയിട്ട് യാദവ പുരോഹിതനെ സാഷ്ടാംഗം നമിച്ചു. അപ്പോൾ തൊട്ടടുത്ത് ലിസിമാർക്ക് ചോദിച്ചു, അങ്ങെന്തായി കാണിച്ചത്? ഇദ്ദേഹത്തിന് അങ്ങെന്തിനെ നമസ്കരിച്ചത്? അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, പോൽ ഞാൻ ഇദ്ദേഹത്തെ അല്ല നമസ്കരിച്ചത്, ഇദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ എഴുതിയിരിക്കുന്ന യഹോവയ്ക്ക് വിശുദ്ധമെന്ന ആ സ്വർണ്ണ ലലാടത്തിന്റെ പുറകിലെ ദേവനെയാണ് നമസ്കരിച്ചത്. സ്തോത്രം. ഉന്നതന്മാരെ മുട്ടുമടക്കിക്കാൻ കഴിവുള്ള ദൈവമാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവം എന്ന് മറക്കരുത്. സ്തോത്രം. എന്തിന്? അലക്സാണ്ടർ ചക്രവർത്തിയോട് യാദവ പറഞ്ഞു, നിങ്ങളുടെ പേരും പ്രവൃത്തിയും നിങ്ങളുടെ ഭാവിയും എല്ലാം എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം ഞങ്ങളുടെ കയ്യിലുണ്ട്. അദ്ദേഹം ഇദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിൽ ജെറുസലേം ദൈവാലയത്തിന്റെ കവാടത്തിൽ ഇരുത്തിയതിനു ശേഷം അകത്തോട്ട് ചെന്ന് ചുരുളെടുത്തുകൊണ്ട് വന്ന് തുറന്ന് വായിച്ചു കേൾപ്പിച്ചു പോയി. അപ്പോൾ ഇങ്ങനെയാണ് വായിച്ചത്, പടിഞ്ഞാറ് നിന്ന് സർവഭൂതലത്തിലും കൂടെ ഒറ്റക്കൊമ്പനായ ഒരു കോലാട്ടുപട്ടിലെത്തും. അവൻ ബലത്തിന്റെ ശക്തിയോടെ ആയിരിക്കും എത്തുന്നത്. രണ്ട് കൊമ്പുള്ള ആട്ടുപട്ടനോട് ഒരു നദീതീരത്ത് അത് മേത്യ പാർസ്യൻ ശക്തികളായിരിക്കും ഇവൻ ഏറ്റുമുട്ടും. ഒടുവിൽ കുതിരപ്പുറത്തു നിന്ന് തള്ളി നിരത്തിട്ടിട്ട് നെഞ്ചിൽ ചവിട്ടിയായിരിക്കും ഇവൻ മറ്റവനെ കൊല്ലുന്നത്. സ്തോത്രം. അലക്സാണ്ടർ ചക്രവർത്തി അത്ഭുതമെന്നവരായി. കാരണം അദ്ദേഹത്തിന്റെ ഭരണം മുന്നേറുന്നതിന് തൊട്ടു മുൻപ് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപിൽ അവർ സംഭവത്തിലേക്ക് തന്റെ മനസ്സുടക്കുകയായിരുന്നു. ഗാനിക്കസ് നദീതീരത്ത് വെച്ചുണ്ടായ പൊരിഞ്ഞ പോരാട്ടത്തിൽ മേത്യ പാർസ്യൻ ശക്തികളുടെ ഒടുവിലത്തെ തലവനെ കുതിരപ്പുറത്തു നിന്ന് നിലത്ത് തള്ളിയിട്ടിട്ട് തന്റെ ഷൂസ് ഇട്ട കാലുകൊണ്ട് അയാളുടെ നെഞ്ചത്തിൽ ചവിട്ടിക്കൊന്ന രംഗം അലക്സാണ്ടർ ചക്രവർത്തി ഓർമ്മയിലേക്ക് എത്തി. അദ്ദേഹം പറഞ്ഞു, അത്ഭുതകരമായിരിക്കുന്നു ഈ പുസ്തകം. എന്റെ ഭാവിയെ കുറിച്ച് വല്ലതും അതിനകത്തുണ്ടോ? ഉടനെ വായിച്ചു കേൾപ്പിച്ചു, അങ്ങയുടെ ബലത്തിന്റെ ഉച്ചസ്ഥായിയിൽ അങ്ങ് മരിക്കും. ആ മരണം ഒരു അകാല നിര്യാണമായിരിക്കും. അങ്ങയുടെ ഭരണം അങ്ങയുടെ രക്തബന്ധത്തിൽ പെട്ടവർക്ക് ലഭിക്കില്ല, അത് അന്യരുടെ കൈകളിൽ പോകും. എന്തിനേറെ അലക്സാണ്ടർ ചക്രവർത്തി പലസ്തീൻ നാടിനെ ആക്രമിക്കാതെ വിട്ടുമാറുകയും ഒരു ചെറിയ സംഘത്തെ അവരോടൊപ്പം യാത്രയ്ക്ക് അനുവദിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. നിങ്ങൾക്കറിയാമോ, ദാനിയേൽ 11 നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ച് അത്ഭുതകരമാണ് പ്രവചനം ഇങ്ങനെ ഇരിക്കുന്നത്, അവൻ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവന്റെ ഭരണം കാറ്റുകൾക്ക് നേരെ വിഭജിച്ചു പോകും. അത് അവനല്ല, അവന്റെ രക്തബന്ധത്തിൽ പെട്ടവർക്കല്ല, അത് അവന്റെ പിന്തുടർച്ചയിൽ പെട്ടവർക്കല്ല, അത് അന്യരുടെ കരങ്ങളിലെത്തും. കരമുയർത്തിന് സ്വാതന്ത്ര്യം ചെയ്യാത്ത ഇന്ത്യയിലേക്ക് കടന്നു വന്ന പോറസിനോട് ഏറ്റുമുട്ടിയിട്ട് പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് മടങ്ങിപ്പോയ അലക്സാണ്ടർ ചക്രവർത്തി ഇറാഖിലെത്തിയ ഒരു നദീതീരത്ത് കുളിച്ചതിന് ശേഷം വിശ്രമിക്കുമ്പോൾ ഉണ്ടായ കഠിന ജലബാധയാൽ അതിഭയങ്കരമായ പനിയുടെ ആഘാതത്തിൽ ലോകത്തോട് യാത്ര പറഞ്ഞ ആ രംഗം ചരിത്ര പുതുക്കികൾക്ക് ഓർമ്മയിലുണ്ട്. നിങ്ങൾക്കറിയാമോ സംഭവിച്ചത്? അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഒരു മകനും ഒരു അർദ്ധ സഹോദരനും ഒരു ഇല്ലീഗലായ പുത്രനും ഉണ്ടായിരുന്നു. എന്നാൽ ലിസിമാക്കസ് കിസാണ്ടർ സെലൂക്കസ് ടോർമി എന്നീ നാല് സൈന്യാധിപന്മാർ തന്റെ മകനെയും തന്റെ അർദ്ധ സഹോദരനെയും തന്റെ ഇല്ലീഗലായ പുത്രനെയും ഒരു രാത്രി കൊണ്ട് വധിച്ചതിന് ശേഷം ആ ഭരണം അവർ കൈവശമാക്കി. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം, ഇവന്റെ രക്തബന്ധത്തിൽ പെട്ടവരുടെ കരങ്ങളിൽ ഭരണം കയറുകയില്ലെന്ന് അവന്റെ ജനനത്തിന് മുൻപേ എഴുതി വെച്ച പുസ്തകമാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ ലോക സംഭവങ്ങളെ പുറകിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരുവന്റെ കരം ഇതിന്റെ പുറകിലുള്ള വിശ്വസിക്കുന്ന ദൈവമക്കളെ ഇവിടെ അബദ്ധത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ജീവൻ പ്രാപിച്ച നീ അനാഥനല്ല. ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ നിന്നെ കുറിച്ച് ഒരു പ്ലാനുള്ള ദൈവമാണ് ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന ദൈവമെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറ, എന്റെ അപ്പച്ചൻ ഉയരത്തിൽ സിംഹാസനത്തിൽ ഉണ്ടെങ്കിൽ അവൻ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുകയില്ലെന്ന് ഉറപ്പു പ്രാപിച്ച ജീവൻ പ്രാപിച്ച ദൈവത്തിന്റെ ജനം ആത്മാവിൽ കാണട്ടെ. ലോക സംഭവങ്ങളെ ദൈവം തിരിക്കാൻ തുടങ്ങുകയാണ്. ലോക സംഭവങ്ങളെ ദൈവം തിരിക്കാൻ തുടങ്ങുകയാണ്. എവിടേക്കാണ് ലോക സംഭവങ്ങൾ നീങ്ങുന്നത്? ലോക സംഭവങ്ങൾ നീങ്ങുന്നത് എവിടേക്കാണെന്ന് അറിയാൻ വെളിപ്പാട് പുസ്തകത്തിലെ സംഭവക്രമം പഠിക്കണം. എഴുതിയിരിക്കുന്നതെല്ലാം കൂട്ടമായി നിവൃത്തിയാകുന്ന കാലം വിശദീകരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. പത്മോസിന്റെ ഏകാന്തതയിൽ വെച്ച് യോഹന്നാൻ ഉണ്ടാകുന്ന ദർശന കലവറ. ചരിത്ര വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു കാര്യം മാത്രമേ ഇവിടെ ദൂതായി ഞാൻ ഓർപ്പിക്കാം. ആർക്കുമില്ലാത്ത ശോധന അനുഭവിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആരും പ്രാപിച്ചിട്ടില്ലാത്ത വെളിപ്പാടുകൾ ദൈവം നിന്റെ പുറകിൽ കരുതിയിട്ടുണ്ട് എന്നോർത്തിന് രാത്രി സ്തോത്രം ചെയ്യുന്ന രാത്രിയാകണം. ഡൊമിഷ്യനെ നിന്റെ വിധി വിജയിക്കും എന്നാണ് നീ വിചാരിച്ചത്. എന്നാൽ എന്റെ ദൈവം തന്റെ ദാസന് ദർശനം നൽകാൻ പറ്റിയ പശ്ചാത്തലം ഒരുക്കുകയാണ് പത്മോസിൽ. ആരും അനുഭവിക്കാത്ത ശോധനകളിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവവേദന ഇന്ന് രാത്രി ധൂമ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ജീവൻ പ്രാപിച്ച ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി നോക്കട്ടെ. നിന്റെ അപ്പനും അപ്പൂപ്പനും ഉണ്ടാകും മുൻപ് നിന്നെ കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷം ഈ ഭൂമിയിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന ദൈവമെങ്കിൽ ഈ രാത്രി ജീവൻ പ്രാപിച്ച നീ വിശ്വാസത്താൽ പറ ആർക്കും തകർക്കാൻ കഴിയാത്തൊരു പദ്ധതി എന്നെ കുറിച്ച് എന്റെ ദൈവത്തിനുണ്ട്. അഭിരാമ മലയടിച്ചുയരുന്ന തിരമാലകൾക്ക് നടുവിൽ മുഴങ്കാൽ മുടക്കിയ കർത്തൃദാസൻ ആത്മവിവശനായി ഭാവികാല ദൈവിക കാര്യപരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ കണ്ട സംഭവങ്ങളുടെ ക്രമം വെളിപ്പാട് 6:1-19 വരെയുണ്ട്. അതിൽ 6:1 സംഭവങ്ങളിൽ 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 ക്രോധകലശ പ്രവാഹങ്ങൾ ഇവയാണ് പ്രധാനമായി കൊടുത്തിരിക്കുന്നത്. 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 ക്രോധകലശ പ്രവാഹങ്ങൾ. അതിൽ 7 മുദ്രകൾ ഖേദിക്കുന്ന രംഗം 6:1 നമുക്ക് കാണാം. എന്നാൽ ആദ്യത്തെ 4 മുദ്രകൾ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. അടുത്ത മുദ്ര ആ കാലത്തെ മതപരമായ പശ്ചാത്തലമാണ്. അടുത്ത മുദ്ര ആ കാലത്തെ പ്രകൃതിയുടെ പശ്ചാത്തലമാണ്. അടുത്ത മുദ്ര അടുത്ത സംഭവങ്ങളെ ദൈവം വിളിച്ചു വരുത്താൻ തുടങ്ങുകയാണ്. ഇനിയാണ് കർമ്മം പഠിക്കുന്നത്. ഇതിന് ആദ്യത്തെ 4 മുദ്രകൾ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. അങ്ങനെയാണെങ്കിൽ നടക്കാൻ തുടങ്ങുന്ന സംഭവങ്ങളുടെ കാലത്തെ രാഷ്ട്രീയ പശ്ചാത്തലം, അന്നത്തെ മതപശ്ചാത്തലം, ഇത് വിലയിരുത്തുന്ന ദൈവത്തിന്റെ ജനം ആ കാലം അടുത്തു വരും മുൻപ് ദൈവത്തിന്റെ തിരുസഭ ഇവിടുന്ന് മാറും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് തുടക്കം കുറിച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ കൈകെട്ടിയിരുന്ന് ഉറങ്ങാനല്ല, കണ്ണുകൾ ഉയർത്തി നോക്കട്ടെ. ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ നിന്റെ വീണ്ടൊരു പടുത്തു തന്നെ വരികയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് ആദ്യത്തെ സംഭവം? ഇവിടെ നടക്കാൻ തുടങ്ങുന്ന സംഭവങ്ങളുടെ ആദ്യത്തെ സംഭവം ബൈബിൾ പ്രവചനങ്ങളിലുണ്ട്. രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആ സംഭവം നിങ്ങൾ വീണ്ടും ചെന്ന് വിശദമായി വായിച്ചു ഗ്രഹിക്കണം. അവിടെ എഴുതിയിരിക്കുന്ന ആദ്യത്തെ പ്രയോഗം ഇങ്ങനെയാണ്: മനുഷ്യർ അന്യോന്യം കൊല്ലത്തക്ക വിധം ഇവിടെ നിന്ന് സമാധാനം മാറും. മനസ്സിലായോ? എന്താ ഇവിടെ നടക്കാൻ തുടങ്ങുന്നത്? ഇവിടെ സഹോദരന് നേരെ കുലക്കത്തിയെടുക്കാൻ, അന്യനെ കൊത്തി മുറുക്കാൻ, അന്യനെതിരെ പടവാർ ഉയർത്താൻ, നിരപരാധികളെ ചിതറിച്ചു കൊല്ലാൻ വിപ്ലവകാരികൾ തയ്യാറെടുക്കുമ്പോൾ ഇത് പുത്തരിയല്ല, എന്റെ ദൈവത്തിന്റെ കരം ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ട് ഇവിടെ ടെററിസ്റ്റുകളുടെ അംഗസംഖ്യ വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ പുസ്തകമാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ ഇത് സംഭവിക്കുന്നത് കാണുന്ന ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി എന്റെ കർത്താവ് ആകാശ മേഘങ്ങളിൽ വന്നാൽ ഞാൻ അവനോടുകൂടെ എടുക്കപ്പെടുമോ എന്ന് അവരവർ തന്നെ ആത്മപരിശോധന ഇന്ന് രാത്രിയാകട്ടെ. കയ്യടിയും അന്യഭാഷയും സ്തോത്രവും ഒക്കെ നല്ലതാണെങ്കിലും ഓപ്പറേഷൻ വിജയകരമായിരുന്നു, രോഗി മരിച്ചുപോയി എന്ന മട്ടിൽ നമ്മുടെ ആത്മീയത എത്താതെ ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന നീ ഈ രാത്രി കാഹളത്തിന്റെ ശബ്ദം മുഴങ്ങിയാൽ നിത്യതയിലേക്ക് ഞാൻ മാറുമോ എന്ന് ആത്മാവിൽ ശോധന ചെയ്യുന്ന രാത്രിയാകട്ടെ. കാലം അതിവേഗം അടുത്തു കഴിഞ്ഞു. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ ഭീകരതകൾ വർദ്ധിക്കുകയാണ്. നമ്മുടെ ഇടുക്കി മേഖലയിലെ രഹസ്യ താവളങ്ങളിലെത്തി ഭീകര പ്രവർത്തനങ്ങൾ പരിശീലിച്ചിട്ട് കാശ്മീർ അതിർത്തിയിൽ ഭീകര പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മലയാളി കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞു. ഏതാണ്ട് 8,000 km തുറന്നു കിടക്കുന്ന ഇന്ത്യയുടെ സമുദ്രതീരം സംരക്ഷിക്കാൻ ഇന്ത്യക്ക് ശേഷിയില്ലാതായി കഴിഞ്ഞു. എന്തും സംഭവിക്കാവുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ബൈബിളിലെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു പറഞ്ഞു, കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന കാലമാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊല്ലൂ, സ്വർഗം സന്തോഷിക്കും, നിങ്ങൾ നിത്യതയിലെത്തും എന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ മസ്തിഷ്ക പ്രക്ഷാളനം നടക്കുന്ന കാലത്ത് ചരിത്രമെത്തും എന്നാണ് ബൈബിൾ പ്രവചനം. നിങ്ങൾക്കറിയാമോ കൊല നടക്കുവാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി? ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ബെസ്ബായിക്കും റാമല്ലയും ഗോലാൻ കുന്നുകളും ജെറുസലേമും പുകയുകയാണ്. നിരപരാധികളുടെ രക്തം അവിടെയൊക്കെ തറം കെട്ടി നിൽക്കുകയാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇറാഖ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോരപ്പുഴ ഒഴുകുന്ന മണ്ണായി നമ്മുടെ രാജ്യം മാറിക്കഴിഞ്ഞു. പലതും സംഭവിക്കാവുന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്താ കാര്യം? കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന കാലം വരും എന്ന് യേശു പഠിപ്പിച്ച കാലത്താണ് നാം നിൽക്കുന്നത്. രാത്രി പറയട്ടെ, വിപ്ലവകാരികൾക്ക് ഭാര്യയില്ലേ, അവർക്ക് ഭർത്താ കുടുംബാംഗങ്ങളില്ലേ, അവർക്ക് അപ്പനും അമ്മയും ഇല്ലേ? എന്തിനാ ഈ മലേക്കാവിൽ കൂട്ടക്കുലയ്ക്ക് നേതൃത്വം നൽകിയ മുംബൈയിൽ ആ താജ്മഹൽ ഹോട്ടലിന്റെ മുറിക്കകത്ത് ഓടിക്കയറി ഒടുവിൽ നീചമായി കൊല ചെയ്യപ്പെട്ട വിപ്ലവകാരികൾക്ക് കുടുംബാംഗങ്ങളില്ലേ? അവരെന്തുകൊണ്ട് കുലയ്ക്ക് തയ്യാറാകുന്നു? ഒറ്റ കാര്യം മാത്രം ഓർക്കുക, നിങ്ങൾ ചിതറി വീഴുമ്പോൾ നിങ്ങൾ സ്വർഗം പൂകിയിരിക്കും എന്ന ഒരു കള്ള മതത്തിന്റെ പഠിപ്പിച്ച് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പെടുത്തുമെന്ന് നിങ്ങളുടെ തലകളെ ഉയർത്തണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊന്നും ഈ നിലയിൽ മുൻപോട്ട് പോകില്ല. വത്സല്യ സഹോദരങ്ങളെ, എഴുതിയിരിക്കുന്ന പ്രയോഗം ഇതാണ്: വലിയൊരു ഭൂകമ്പം ഉണ്ടായി, സൂര്യൻ കരിമ്പണം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. എന്ന് പറഞ്ഞാൽ 9,30,00,000 മൈൽ അപ്പുറത്തു നിന്ന് കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ മുഖാവരണം കറുത്തുപോകത്തക്ക വിധത്തിൽ പൊടിപടലങ്ങൾ ഉയർത്തുന്ന ഭൂകമ്പങ്ങൾ ഇവിടെ സംഭവിക്കുമെന്ന് 1994 സെപ്റ്റംബറിൽ മഹാരാഷ്ട്രയിൽ ലത്തൂർ ജില്ലയിൽ ഉണ്ടായ ഒറ്റ ഭൂകമ്പം കൊണ്ട് 21 ഗ്രാമങ്ങൾ അപ്രത്യക്ഷമായപ്പോൾ 40,000-ത്തോളം പേർ മണ്ണോട് മണ്ണ് മാറിയപ്പോൾ അതിന്റെ ഭ്രംശരേഖകൾ തമിഴ്നാടിനെയും ഗോവയെയും കർണാടകയെയും കഴിഞ്ഞ് ആലപ്പുഴ തീരം വരെ എത്തിയിട്ടുണ്ട് എന്നായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട്. എന്തിനേറെ ഇടുക്കി മൈനാവ് മേഖലയിൽ 2,450 ക്യൂബിക് മീറ്റർ വെള്ളം കെട്ടി നിൽക്കുന്ന അതെ ആ മുല്ലപ്പെരിയാർ ഡാമിന്റെ നിലനിൽപ്പ് പോലും അപകട ഭീഷണിയിൽ ഉയരുമ്പോൾ, കേരളത്തിന്റെ ഭാവി ദുരന്തത്തിലേക്ക് എന്ന ശാസ്ത്രീയ മുന്നറിയിപ്പ് കിട്ടിയിരിക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇത് കണ്ട് ഭയപ്പെടാനില്ല. സംഭവം ആരംഭിച്ചിട്ടുള്ളതേയുള്ളൂ, നിത്യതയിലേക്കുള്ള യാത്ര തുടങ്ങാൻ തുടങ്ങുകയാണ്. കർത്താവിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അമേരിക്കയിൽ നിന്നുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട്, അവരുടെ പ്രത്യേക ഗവേഷണത്തിന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് വായിക്കുകയുണ്ടായി. ഇന്ത്യയുടെ കാശ്മീർ അതിർത്തി മേഖല മുതൽ ഇങ്ങോട്ട് 5 കോടി മനുഷ്യന്റെ ജീവനും സ്വത്തിനും കൊടിയ ദുരന്തം വരുത്തുന്ന ഭീകര ഭൂകമ്പങ്ങൾ അധികം താമസിക്കാതെ ഇവിടെ വരുവാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാൻ ബോർഡറിലെ ബലൂചിസ്ഥാൻ നഗരം ഒന്ന് കുടുങ്ങി. 2,000-ത്തോളം ആളുകളെ കാണാതെയായി. 20,000-ത്തോളം ആളുകൾക്ക് ഭൂമി നഷ്ടപ്പെട്ടു. സ്തോത്രം. നിരവധി നിരപരാധികൾ മലയിടുക്കുകൾ മണ്ണിടിഞ്ഞു മരിച്ചു. എന്താ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം? അവിടുത്തെ ഭൂഗർഭശിലകൾക്ക് പാളിയിൽ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. അത് ഇന്ത്യൻ പ്ലേറ്റുമായി ബന്ധപ്പെട്ടതാണ് എന്ന ശാസ്ത്രീയ മുന്നറിയിപ്പ്. അങ്ങനെ മുൻപോട്ട് പോയാൽ ഇന്ത്യൻ മേഖലയിൽ ഉണ്ടാകാൻ തുടങ്ങുന്ന കൊടിയ ഭൂകമ്പങ്ങൾ അതിവേഗത്തിൽ സംഭവിക്കും. ബൈബിൾ പ്രവചനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി, വെളിപ്പാട് 16-ലുണ്ട്. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു എന്ന പ്രയോഗത്തോടനുബന്ധിച്ച് തന്നെ പറയുന്നത് മഹാനഗരം 3 അംശമായി പൊട്ടിപ്പിളർന്നു, ജാതികളുടെ പട്ടണങ്ങൾ വീണു പോയി. ശ്രദ്ധിക്കണേ, 3 ആയി മധ്യപൂർവ പ്രദേശം പൊട്ടിക്കീറുന്ന ഭൂകമ്പമാണ് ഇവിടെ സംഭവിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ കൃപ ലഭിച്ച ദൈവമക്കൾ ഇത് ബലൂചിസ്ഥാനിൽ സംഭവിക്കുന്ന രംഗം കണ്ടപ്പോൾ കണ്ണുകൾ അടച്ചിരുന്ന് ഉറങ്ങുകയല്ല, എന്റെ നാഥന്റെ അടുക്കലേക്ക് പോകാൻ സമയമടുത്തു വരുന്നത് കൊണ്ട് ഇന്ന് രാത്രി ആത്മാവിൽ ഉണരുകയാണ് ചെയ്യേണ്ടത്. ഇന്ന് രാത്രി എന്റെ കർത്താവ് ആകാശ മേഘങ്ങളിൽ വന്നാൽ ഞാൻ അവനോടൊപ്പം എടുക്കപ്പെടുമെന്ന് പറയാൻ അകത്ത് പ്രാഗൽഭ്യമുള്ള എത്ര ദൈവമക്കളുണ്ട്. ഇതാത്ര എന്റെ കയ്യിൽ പേപ്പർ കട്ടയുണ്ട്, അതിൽ ഒഴുത്തിരിക്കുന്ന ഒരു വാർത്ത നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദൈവത്തിന്റെ സ്തോത്രം 30-ാം തീയതി വന്ന വാർത്തയാണ്, മരിച്ച ജീവിയുടെ കോശത്തിൽ നിന്ന് ക്ലോണി. എന്തിന്? 16 കൊല്ലം മുൻപ് ചത്തുപോയ ഒരു ജീവിയുടെ കോശത്തിൽ നിന്ന് ക്ലോണി, പുതിയ ജീവിയെ പുനർജനിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ തലക്കെട്ട് ഞാൻ ഒന്ന് വായിക്കാം. ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, മരിച്ചുപോയതോ വംശനാശം ഭവിച്ചതുമായ ജീവികൾക്കെല്ലാം പുനർജന്മം സുസാധ്യം. ഇതിന്റെ വിശദീകരണം ഇതാണ്: ഒരു കാലത്ത് ജീവിച്ചിരുന്നതും മരിച്ചു മൺമറഞ്ഞതുമായ ജീവികളെ മുഴുവൻ ചരിത്രത്തിലോട്ട് മടക്കിക്കൊണ്ടുവരാം. പൂർവകാല ജീവികളുടെ ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ ഹിമകരടികളെ പോലെ, ദിനറോസുകളെ പോലെയുള്ള പൂർവകാല ജീവികളുടെ ഫോസിലുകൾ കണ്ടെത്തിയിട്ട് അതിനെ ശാസ്ത്രം ക്ലോൺ ചെയ്തിട്ട് അതിന് DNA രൂപീകരിച്ചെടുത്ത് ആ ജീവികളെ ചരിത്രത്തിന് മടക്കിക്കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ ഗവേഷണം പുരോഗമിക്കുകയാണ്. മമ്മിഫൈ ചെയ്തു വെച്ചിരിക്കുന്ന ഡെഡ് ബോഡികൾ വ്യാപകമായ ഗവേഷണം നടക്കുകയാണ്. അതിനകത്തു നിന്ന് തന്മാത്രകൾ രൂപപ്പെടുത്തി DNA സംവിധാനങ്ങൾ രൂപീകരിച്ച് പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ഫറവോമാരെ ചരിത്രത്തിൽ പുനർജനിപ്പിക്കും. ജീവിക്കാൻ കഴിയും എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇന്ന് രാത്രി ദൈവമക്കൾ ശ്രദ്ധിക്കണേ, ഒരു കാലത്ത് ജീവിച്ചിരുന്നവരുടെ ശരീരാവശിഷ്ടങ്ങളുടെ ന്യൂക്ലിയസുകളിൽ നിന്നും പുതുതായി അവരെ മടക്കി ചരിത്രത്തിലോട്ട് കൊണ്ടുവരുവാൻ ഇന്നത്തെ ചരിത്രത്തിന് കഴിയുമെന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുമ്പോൾ നൂറുകണക്കിന് വിശുദ്ധന്മാർ ഈ മണ്ണിൽ മരിച്ചു മറഞ്ഞിട്ടുണ്ട്. അവരെ പ്രകൃതിയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ മരിച്ചവർ ദൈവമുത്തമ്മ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഈ രാത്രി എന്റെ കർത്താവ് ആകാശ മേഘങ്ങളിൽ വന്നാൽ ഞാൻ എടുക്കപ്പെടുമെന്ന് പറയാൻ പ്രാഗത്യം അകത്ത് തിളയ്ക്കുന്ന ദൈവമക്കളെ വരവിന്റെ ദിവസങ്ങളിൽ അടുത്തുപോയി. പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ, ഒരു മാവ് ഇവിടെ നിന്നാൽ അത് വെട്ടി വിറകാക്കിയാൽ ആ വിറക് തീ കത്തിച്ച് ചാമ്പലാക്കിയാൽ ആ ചാമ്പൽ വാഴയ്ക്കെടുത്തിട്ടാൽ ആ വാഴയുടെ ചുവട്ടിലെ ചാമ്പൽ വെണ്ണീർ ദ്രവിച്ച് ആ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ചാൽ അതിന്റെ ഒരു പ്രത്യേക മൂല ഘടകത്തിൽ നിന്നും അതിന്റെ ഏറ്റവും പ്രധാന ന്യൂക്ലിയസുകളെ വിഭജിച്ചെടുത്ത് ആദ്യത്തെ മാവിന്റെ മൂലരൂപത്തെ മടക്കി കൊണ്ടുവരുവാൻ ഇവിടുത്തെ ശാസ്ത്രത്തിന് കഴിയുമെന്നാണ് ശാസ്ത്രീയ ചിന്തയെങ്കിൽ ഒരു വസ്തുവും പൂർണ്ണമായും നശിക്കുന്നില്ല. അതിനെ ന്യൂക്ലിയസുകളിൽ നിന്നും അതിനെ യാഥാർത്ഥ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാരണം ചെയ്യുവാനുള്ള നാഴിക വരുന്നു എന്ന വചനം വിശ്വസിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവർ ഏകവായൻ പറയും, ഓ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള തന്റെ വ്യാപാര ശക്തിയിൽ ഇത് സംഭവിക്കാൻ തുടരുകയാണ്. കാഹളത്തിന്റെ ധ്വനിയുള്ള ദിനങ്ങൾ അടുത്തു വരികയാണ്. അകം തിളയ്ക്കുന്ന എത്ര ദൈവമക്കൾ ഈ ഗ്രൗണ്ടിലുണ്ട്! അകം തിളയ്ക്കുന്ന എത്ര പ്രിയപ്പെടുന്ന രാത്രി ഇവിടെയുണ്ട്! ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അകം ആത്മാവിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ യോഗം ആശീർവാദം പറയും മുൻപ് എന്റെ കർത്താവ് ആകാശ മേഘങ്ങളിൽ വന്നാൽ ഞാൻ അവനോട് കൂടെ എടുക്കപ്പെടുമെന്ന് പറയുവാൻ അകത്ത് പ്രാഗത്യം നേടിയ ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി സംഭവങ്ങൾ എന്ന് കണ്ണുയർത്തി നോക്കട്ടെ. യുദ്ധങ്ങളുടെ ഭീകരതകളിലേക്ക് ലോകം നീങ്ങുകയാണ്. എന്താ ഇവിടെ സംഭവിക്കാൻ തുടരുന്നത്? അതിനെക്കുറിച്ച് എഹെസ്കേൽ 38 ശ്രദ്ധേയമായ പരാമർശമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന പരാമർശം ഏറെ ശ്രദ്ധേയമാണ്. ഇവിടെ സംഭവിക്കാൻ തുടരുന്നത് ഭീകരതകളുടെ ചോര ചൊരിച്ചിലാണ്. എന്റെ ശ്രോതാക്കൾ ശാന്തമായി ഗ്രഹിക്കണേ, വളരെ ഗൗരവമായി ഗ്രഹിക്കണം. വെളിപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങളുടെ ആദ്യത്തെ ക്രമം, മനുഷ്യർ അന്യോന്യം കൊല്ലത്തക്ക വിധം ഇവിടുന്ന് സമാധാനം മാറണം എന്ന് പറഞ്ഞാൽ ഇനിയുമുള്ള കാലം സുഖകരമല്ല. നിങ്ങൾക്കറിയാമോ 17-ാം നൂറ്റാണ്ടിൽ 30 ലക്ഷം ആളുകളാണ് യുദ്ധങ്ങളാൽ കൊല്ലപ്പെട്ടത്. 18-ാം നൂറ്റാണ്ടിൽ 50 ലക്ഷം ആളുകളാണ് യുദ്ധങ്ങളാൽ കൊല്ലപ്പെട്ടത്. 19-ാം നൂറ്റാണ്ടിൽ 60 ലക്ഷം ആളുകളാണ് യുദ്ധങ്ങളാൽ കൊല്ലപ്പെട്ടത്. 20-ാം നൂറ്റാണ്ടിൽ 2 മഹായുദ്ധം ലോകം കണ്ടു. 1-ാമത്തെ മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് എത്രയെന്ന് കേൾക്കണോ? 100 ലക്ഷം ആളുകൾ, 100 പേരല്ല, 100 ലക്ഷം ആളുകൾ 2-ാം ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് കേൾക്കണോ? 550 ലക്ഷം ആളുകൾ, 5.25 കോടി പേർ, 5.25 കോടി പേരെ കൊന്നുമുടിച്ച 2-ാം ലോകമഹായുദ്ധം കൊണ്ടും ലോകം കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഇന്ത്യയുടെ അതിർത്തികൾ ഒരു പടയ്ക്കുള്ള മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടുമോ? ഇന്ത്യയെ പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചേ പറ്റൂ എന്ന് ഇവിടുത്തെ നേതാക്കന്മാർ വിളിച്ചു പോകുമ്പോൾ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, മനുഷ്യന്റെ ചോര വീഴുന്ന ദിവസങ്ങൾ ഇനി ഇവിടെ ഉയരാൻ തുടങ്ങുകയാണ്. എന്നാൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ കാര്യം ഓർക്കണം, അടുത്തത് നടക്കാൻ തുടങ്ങുന്ന യുദ്ധമേതാണ്, ആ യുദ്ധത്തിന്റെ ശാക്തിക ചേരികൾ ആരൊക്കെയാണ്, ആ യുദ്ധത്തിന്റെ സമയം എപ്പോഴാണ്, ആ യുദ്ധത്തിന്റെ സൈനിക ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, ആ യുദ്ധത്തിൽ അണ്ണുവായുധം ഉപയോഗിക്കപ്പെടുമോ, ആ യുദ്ധത്തിലെ പടയാളികളുടെ ശവസംസ്കാരം എങ്ങനെ എന്നുവരെ എഴുതി വച്ചിരിക്കുന്ന പുസ്തകമാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ ഒരുങ്ങിക്കൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക, ലോക സംഭവങ്ങൾ ഒരുങ്ങട്ടെ. എന്റെ മുന്നിലേക്ക് ദൈവമക്കൾ വീട്ടിൽ പോകാൻ ഒരുങ്ങട്ടെ. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും മുന്നറിയിപ്പ് കൊടുക്കാൻ എഴുതി വച്ചിരിക്കുന്ന പുസ്തകമല്ലിത്. ഇന്ന് യേശുവിന്റെ രക്തത്താൽ കണികൾ പ്രാപിച്ച ദൈവമക്കൾ, നിത്യ വീടിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപറ്റം പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. നിങ്ങൾ ഇത് കേട്ടിട്ട് ആത്മാവിൽ ഉണരണം. നിങ്ങളുടെ കണ്ണുകൾ ഇന്ന് രാത്രി ഉയരണം. നാഥന്റെ വരവ് അടുക്കൽ വാതുക്കലായി കഴിഞ്ഞു. സംഭവങ്ങൾ അതിവേഗം അതിലേക്ക് പാഞ്ഞെടുക്കുകയാണ്. യുദ്ധത്തിന്റെ സമയം, യുദ്ധത്തിന്റെ ചേരികൾ, യുദ്ധത്തിന്റെ ആയുധങ്ങൾ, യുദ്ധത്തിന്റെ ഉപകരണം, യുദ്ധത്തിന്റെ സ്ഫോടനങ്ങൾ, പടയാളികളുടെ ശവസംസ്കാരം ഒക്കെ എഴുതിയിട്ട് എഴുതിയിരിക്കും ഒരുങ്ങിക്കൊള്ള. പരിശുദ്ധാത്മ എഴുതുന്ന പ്രയോഗം ശ്രദ്ധിക്കണം. ഈ കാലവുമായി എത്ര യോജിച്ചിരിക്കുന്നു. യേശു പറഞ്ഞതുപോലെ എഴുതിയിരിക്കുന്നതൊക്കെയും വിവർത്തിയാകുന്ന പ്രതികാര കാലം. പ്രിയപ്പെട്ടവരെ, തിരുവഴുത്ത് രഹസ്യ പറയുക, റോഷ് മേശക് തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയനിൽ ചൂണ്ടക്കൊളുത്തി നിന്നെയും ഒട്ടൊഴിയാതെ പരിചയും പലകയും എടുത്ത ഊശ്യർ പൂത്യർ ഗോമേയരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോതർമാ ഗ്രഹവും ഇങ്ങനെ പല ജാതികളെയും നിന്നോടൊപ്പം പുറപ്പെടുമാറാക്കും. ശ്രദ്ധിക്കണേ, ഒരുങ്ങിക്കൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക. നീ അവർക്ക് മേധാവിയായിരിക്കാം. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും സമയമെപ്പോൾ ദൈവത്തിന് സ്തോത്രം. വാളിലൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന നിവാസികൾ ഉണ്ടായി വന്ന ഇസ്രായേൽ പർവ്വത നിരകളിൽ തന്നെ നീ മഴക്കോൾ പോലെ കയറി വരും. നീയും നിന്നോടുകൂടെയുള്ള പടക്കൂട്ടങ്ങൾ മേഘം പോലെ ദേശത്തെ മൂടും. പ്രിയപ്പെട്ടവരെ, നമ്മെ അത്ഭുത പരതന്ത്രരാക്കുന്ന വചനമാണ് ഇന്ന് രാത്രി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോക ചരിത്രത്തിലെ അതിപ്രധാന ജനതയായ ഇസ്രായേൽ ജനത, ലോകഗതിയുടെ നാഴികക്കല്ലും മനുഷ്യചരിത്രത്തിൽ നട്ടലും കാലഗതിയുടെ കാതലുമായവൻ. എന്നാൽ യേശുവിന്റെ ക്രൂശീകരണത്തോടുകൂടെ അവന്റെ പാപം അത്യുച്ചകോടിയിലെത്തി. അവരുടെ ആ ഭയങ്കരത്വങ്ങൾ, കർത്താവിന്റെ ക്രൂശീകരണ ശാപ വിശദീകരണങ്ങൾ ഒക്കെ ഹൃദയവേദനാജനകമാണ്. ഒടുവിൽ 70 ടൈറ്റസിന്റെ സൈന്യം ജെറുസലേമിനെ കടുത്തു. ചരിത്രം നിങ്ങൾക്കറിയാം. മതിൽക്കൽ തിടിച്ച് അകത്തോട്ട് കയറിയപ്പോൾ ഒന്ന് വീഴ്ത്തിയുള്ള സംഖ്യ കേൾക്കണോ? 13,56,000 ആയിരുന്നു. അകത്തോട്ട് കയറിയപ്പോൾ ഏതാണ്ട് നിരവധി നിരപരാധികളെ ജീവനോടെ പിടിച്ച് മരം കിട്ടുവോളം ഒലിവ് കമ്പുകൾ കൂർപ്പിച്ചെടുത്ത് പച്ചവലത്തിൽ ക്രൂശിച്ചു. എന്തിന്? ഒരു അത് സ്ത്രീ ഇറച്ചി വറുക്കുന്നത് കണ്ടുകൊണ്ട് അവളെ തള്ളി മാറ്റിയിട്ട് ഇറച്ചി കഴിക്കാൻ ശ്രമിച്ച ആ സേനാനിയുടെ കൺമുണ്ടിൽ കണ്ടത് സ്വന്തം കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നു വെച്ചിരിക്കുന്ന രംഗമാണ്. ടൈറ്റസിന്റെ സൈന്യം അന്തോണിയ കോട്ടയം എടുക്കുകയാണ്. പിടിച്ചടക്കലിന് വേണ്ടി മുൻപോട്ട് സൈന്യം കുതിക്കുമ്പോൾ ജോസീഫസ് എന്ന എഴുത്തുകാരന്റെ പ്രേരണ കൊണ്ട് ടൈറ്റസ് പറഞ്ഞു, ദേവാലയം നശിപ്പിക്കരുത്, അതെന്റെ പിടിച്ചടക്കലിന്റെ സ്ഥിര സ്മാരകമാക്കി നിർത്തണം. എന്തിന്? കൽപ്പന തെറ്റിദ്ധരിച്ച പടയാളി ഒരു അരക്കുമെന്ന പ്രയോഗത്തിൽ ദേവാലയത്തിന് മകുടത്തിൽ തീ കൊടുത്തു. ദേവാലയത്തിന്റെ തീ കെടുത്താൻ സൈന്യം അകത്തോട്ട് ഓടിക്കയറി. വിപ്ലവകാരികൾ സൈന്യത്തിൽ ചാടി വീണു. സൈന്യം പുറകോട്ട് വലിഞ്ഞു. പിന്നുണ്ടായ ചോര ചൊരിച്ചിലിൽ നിരവധി നിരപരാധികൾ ജോസീഫസിന്റെ കണക്കനുസരിച്ച് 5,000 പേരുടെ ജഡങ്ങൾ അവിടെ ചിതറി വീണു. സൈന്യം പുറകോട്ട് വലിഞ്ഞു. എന്നിട്ട് പന്തങ്ങൾ ദേവാലയത്തിലേക്ക് എറിഞ്ഞു. ദേവാലയം കത്തി മാനം മുട്ട പൊട്ടിത്തെറിയോടെ നിലത്തേക്ക് വരുമ്പോൾ നിരപരാധികളായ സ്ത്രീകളും കുഞ്ഞുങ്ങളും അന്തരാലയത്തിൽ അലറിക്കറയുമ്പോൾ ടൈറ്റസ് പടവാൾ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞ വാക്കുകൾ ജോസീഫസ് ആന്റിക്വിറ്റേഴ്സ് എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അയ്യോ ദൈവമേ, നശിപ്പിക്കരുത് എന്ന് ഞാൻ കൽപ്പന കൊടുത്തു, നശിപ്പിക്കൂ എന്ന് നീ കൽപ്പന കൊടുത്തു. എന്റെ കൽപ്പനയല്ല ജയിച്ചത്, നിന്റെ കൽപ്പനയാണ് ജയിച്ചത്. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമേ, ലോകത്തിൽ ആരൊക്കെ ഇടിക്കരുതെന്ന് പറഞ്ഞാലും എന്റെ ദൈവം ഇടിക്കാൻ കരമുയർത്തിയാൽ പണിയാൻ കഴിവുള്ള ഒരുത്തരും ഇവിടെ ഇല്ല. എന്നാൽ എന്റെ ദൈവം പണിയാൻ കരമുയർത്തിയാൽ ഇടിക്കാൻ കഴിവുള്ള ഒറ്റ ഇവിടെ ഇല്ല. അവർ നാലുപാടേക്കും ചിതറി. നമ്മുടെ നാട്ടിൽ മട്ടാഞ്ചേരിയിലും അവർ വന്നു. നമുക്കറിയാം ഈ നാട്ടിൽ അവർ ബീജഭീഡയാണ് അനുഭവിച്ചത്. എന്നാൽ ഈ ജനതയുടെ ചരിത്രം കണ്ണുനീരിൽ മുക്കി എഴുതാൻ കഴിയും. നമുക്കറിയാം മേരി രാജ്ഞിയുടെ കാലത്ത് ജീവനോടെ കപ്പലിൽ കയറ്റി യഹൂദന്മാരെ നടുക്കടൽ വെടിവെച്ച് താഴ്ത്തുകയായിരുന്നില്ലേ? 150,000 യഹൂദന്മാരെ ഒരു കിടങ്ങിന്റെ കരയിൽ നിവർത്തി നിർത്തിയിട്ട് വായിലോട്ട് കൊടിലുകൾ തള്ളിക്കയറ്റി നാക്ക് ജീവനോടെ പിഴുതെടുത്തിട്ട് കുഴിക്കകത്തേക്ക് മൂടിക്കൊന്ന ചരിത്രമാണ് സാർ ചക്രവർത്തിമാർക്കുള്ളത്. നിങ്ങൾക്കറിയാം ഹൃദയ ഭേദകവും ഏറ്റവും നീചവുമായിരുന്നു ഹിറ്റ്ലറിന്റെ പദ്ധതി. സ്തോത്രം. 60,00,000 യഹൂദന്മാരെ കൊന്ന രംഗം എൻട്രൻസ് ക്യാമ്പുകളിൽ പേർ രജിസ്റ്റർ ചെയ്തിട്ട് അകത്തോട്ട് കയറി അവസാനത്തെ വ്യക്തി കയറി കഴിഞ്ഞപ്പോൾ ഡോർ അടഞ്ഞു. ഒരു യഹൂദൻ ബാത്റൂം അന്വേഷിച്ചു പോയി, ഡോർ തുറന്ന് അകത്തോട്ട് കയറിപ്പോ ടാപ്പ് കണ്ടു, ടാപ്പ് പിടിച്ചു തിരിച്ചു, ഇറങ്ങി വന്നത് ഗ്യാസ് ആയിരുന്നു. അവൻ അതിനകത്ത് വിറങ്ങടിച്ച് ചത്തു വീണു, പുറത്തേക്ക് വാതകം പ്രവഹിച്ചു, ലക്ഷങ്ങളാണ് പിടഞ്ഞു വീണത്. ശവശരീരങ്ങൾ വീഴുന്നത് ബെൽറ്റിലേക്കായിരുന്നു. ആ ബെൽറ്റ് യാന്ത്രികമായി നീങ്ങി അതൊരു കുട്ടകങ്ങളിലേക്ക് ശവം കൊണ്ട് മറിയുകയായിരുന്നു. ആ കുട്ടകങ്ങൾക്കകത്ത് വീണ പച്ച ശവങ്ങളുടെ കാലിലോട്ട് കുത്തി കടത്തിയ സൂചിയിലൂടെ ചോര വലിച്ചൂറ്റി ചണ്ടി കൂമ്പാരങ്ങളിലേക്ക് എറിഞ്ഞിട്ട് ആ കുട്ടകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ തീ കൊടുത്ത് പുതുപുത കുത്തിത്തിളയ്ക്കുമ്പോൾ യഹൂദന്റെ പച്ച മാംസം കുത്തിത്തിളയ്ക്കുന്ന അസ്ഥികൾ ഒഴിച്ചു മാറ്റിയിട്ട് അതിനകത്തെ നെയ് വെട്ടിയെടുത്ത് സോപ്പുണ്ടാക്കി യൂറോപ്യൻ ചന്തകളിൽ നീചമായിട്ടു. ഈ സംഭവം ആദ്യം അറിഞ്ഞത് റോമിലെ പോപ്പായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. നിങ്ങൾക്കറിയാമോ ആ കാലത്താണ് നാസ്തിക മതം എഴുന്നേറ്റത്. അവർ ചോദിച്ചു, ദൈവം എവിടെ? ദൈവം മരിച്ചു. വചനത്തിന്റെ കൈകാര്യകർത്താക്കള് കാവൽക്കാരും എഴുത്തുകാരുമായ ഇസ്രായേലിന്റെ പതനം കാണാൻ ദൈവത്തിന് കണ്ണില്ല. എന്നാൽ ധന്യനായ പൗലോസ്ലീഹ തന്റെ വിശ്വാസ പ്രകടന പത്രികയിൽ റോമാലേഖനത്തിന് പ്രയോഗം നൽകി. ദൈവം തന്റെ സ്വന്തം ജനമായ യഹൂദരെ കൈവിട്ടോ? ഒരു നാടുമില്ല. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ഇന്ന് രാത്രി ഇവിടെ ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ ദൈവം നിന്നെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച്, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് ഒരാലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷം എത്ര കഴിഞ്ഞാലും അസ്ഥിമൂഢമായി മാറിയാലും ശവക്കുഴിക്കകത്തൊതുങ്ങിയാലും അതിനകത്തു എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് നിന്നോടുള്ള വാഗ്ദത്തം നിവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ആ നാട്ടിൽ അവർ ചിതറിക്കഴിഞ്ഞു. എന്നാൽ നമ്മുടെ കൺമുൻപിൽ രണ്ട് മഹായുദ്ധം ചരിത്രം കണ്ടു. 1914 മുതൽ 18 വരെ നിന്ന ഒന്നാം ലോക മഹായുദ്ധം യുദ്ധമേഖലയിൽ വെടിമരുന്ന് തീർന്നു കഴിഞ്ഞപ്പോൾ മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ രസതന്ത്ര പ്രൊഫസർ വി എസ് മാനോട് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് സ്ഫോടക വസ്തു ചാനക്കടത്തി യുദ്ധമേഖലയിൽ എത്തിച്ച് യുദ്ധം വിജയിച്ചു. പലസ്തീന്റെ മണ്ണിൽ കയറിപ്പറ്റാനുള്ള ബാൽഫർ വിളംബരത്തിന് വഴിവിളക്കായി മാറിയത് ഈ വിജയമാണ്. പാരിതോഷികം എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു പെനി പോലും വേണ്ട, ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ച് ആലയത്തിന്റെ സ്ഥലത്തോട്ട് കയറാനുള്ള അവസരം മതിയെന്ന് പറഞ്ഞു. ആ മണ്ണിൽ കയറുവാനുള്ള ബാൽഫർ പ്രഖ്യാപനത്തോടുകൂടെ 1917 നവംബർ 9 അല്ലംബിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ സൈന്യം തിരിച്ചവിടെ കയറി. 1939 മുതൽ 1945 വരെ നിന്ന രണ്ടാം ലോക മഹായുദ്ധം 1945 ഓഗസ്റ്റ് മാസം 45 അവിടെ മണ്ണിൽ അവർക്ക് തിരികെ പ്രവേശനം കിട്ടുകയും അതിനോടനുബന്ധിച്ച് തന്നെ അവരുടെ ദേശീയ പതാക അവിടെ ഉയരുകയും ചെയ്തപ്പോൾ മെയ് മാസം 14 രാത്രിയിൽ ബ്രിട്ടൻ പിന്മാറിയ മണ്ണിലേക്ക് 15 രാവിലെ തെൽ അവീവിൽ ഉയർത്തിയ ഒരു താൽക്കാലിക പുൽപ്പിറ്റിൽ കയറി നിന്ന് വെള്ള സിൽക്ക് തുണിയുടെ നടുവിൽ തളർത്തി അത്തിവൃക്ഷത്തിന്റെ 6 മുനയുള്ള ദാവീദിന്റെ നക്ഷത്രം വലിച്ചുയർത്തിക്കൊണ്ട് ഇത് ഇസ്രായേൽ ആണെന്ന് പ്രഖ്യാപിച്ചതോടെ നമ്മുടെ കൺമുൻപിൽ ആ ജനത പിറന്നു വീണു എന്ന് പറഞ്ഞാൽ ഇത് നസ്രായന്റെ വാക്കാണ്. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരമാണ്. നമ്മുടെ കൺമുൻപിൽ അവർ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇനി അധികം താമസിക്കാൻ നടക്കാൻ തുടങ്ങുന്ന അടുത്ത രംഗം ചെറുതല്ല. അടുത്ത രംഗം ആ മണ്ണിനെ കേന്ദ്രീകരിച്ച് അത്യുഗ്രമായ ഭീകര യുദ്ധമാണ്. ആ യുദ്ധത്തിന്റെ രീതി എന്താണെന്നാണ് ഈ ദിവസത്തെ പ്രവാചകൻ പറഞ്ഞതറിയാമോ? നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കണം. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നീ മഴക്കോൾ പോലെ കയറി വരും. വിളിച്ച ദൈവങ്ങൾ ശ്രദ്ധിക്കണേ. 1990 ഓഗസ്റ്റ് 2 ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച് കീഴടക്കി. 1991 ജനുവരി 16 17,000 ടൺ സ്ഫോടക ശേഷിയുള്ള TNT ആയുധങ്ങൾ ഇറാഖിന്റെ തലസ്ഥാന നഗരിയായ ബാഗ്ദാദിൽ വിതറി ഇറാഖിനെ ഉഴുതുമറിച്ച വയലാക്കിക്കൊണ്ട് കുവൈറ്റിനെ തിരിച്ചു പിടിക്കുന്ന സമയം ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മേഖലകളെ കത്തിച്ച് ചാമ്പലാക്കാൻ ബോംബറുകൾ ഫൈറ്ററുകൾ ബാഗ്ദാദിന്റെ തലപ്പത്ത് കയറിപ്പറ്റിയ രംഗം മനോരമയിൽ ഇങ്ങനൊരു വാർത്തയുണ്ടായിരുന്നു. പട്ടാപ്പകൽ ആകാശത്തിൽ കരിമേഘങ്ങൾ മൂടുന്നത് പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ വ്യോമ പേടകങ്ങൾ കയറി ചെന്ന് ബാഗ്ദാദിനെ മൂടിയെന്ന് ബൈബിൾ പ്രവചനം ശ്രദ്ധിക്കണം. യെഹെസ്കേൽ പ്രവാചകൻ ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അമ്പും വില്ലും കൊണ്ടും ഗത കൊണ്ടും വാളുകൊണ്ടും കല്ലെറിഞ്ഞും ശത്രുക്കളെ കൊല്ലുന്ന കാലത്ത് വിളിച്ചു പറയുകയാണ്, യുദ്ധമേഖലയിൽ വരുന്ന നിലത്തൂടെ നടന്നല്ല ആകാശത്തൂടെ പറന്നാണ്. അതും ചുമന്ന കളറിലല്ല, വെളുത്ത കളറിലല്ല, മഴക്കോടിന്റെ കളറിലാണ് കയറി വരാൻ തുടങ്ങുന്നത്. എന്റെ മുൻപിരിക്കുന്ന ദൈവമക്കൾക്കറിയാം, യുദ്ധവിമാനങ്ങളുടെ കളർ വെളുപ്പല്ല, അത് ചുമപ്പല്ല, അത് മഴക്കോടിന്റെ കളറാണ്. മഴക്കോടിന്റെ കളറിലെ വ്യോമ പേടകങ്ങളിൽ ആകാശത്തൂടെ കയറി വരുന്ന യുദ്ധമാണ് നടക്കാൻ തുടങ്ങുന്നതെന്ന് എഴുതി വെച്ച പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ ഈ ഉയർത്തിപ്പിടിക്കുന്ന കൃപ പ്രാപിച്ച ദൈവങ്ങൾ എന്ന് തല ഉയർത്തി നോക്ക്. അധികം കാര്യങ്ങൾ മുൻപോട്ട് ഇങ്ങനെ പോകില്ല. ഇനിയും യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തു അണ്വായുധമോ ഒരു പ്രധാന സത്യം ഇവിടെ ലഭിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം 1945 ഓഗസ്റ്റ് മാസത്തിൽ ദൈവത്തിന് സ്തോത്രം, ന്യൂ മെക്സിക്കൻ മരുഭൂമിയിൽ നടത്തിയ ആദ്യത്തെ അണ്വായുധ സ്ഫോടനത്തെ പറ്റി നിങ്ങൾ വായിച്ചിരിക്കും. എന്താ, ഒരു ഇരുമ്പ് കേടറിന്റെ മുഖത്ത് വെച്ച് ആദ്യമായി അണ്വായുധം പരീക്ഷിക്കുകയാണ്. 17 ശാസ്ത്ര സംഘത്തിൽ ഒരു ഭാരതീയൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറിച്ച വല്ലവികൾ ഇങ്ങനെയാണ്, ഭയം കൊണ്ട് ഞാൻ വിറച്ചുപോയി. 10,000 സൂര്യന്മാർ ഒരുമിച്ച് കത്തുന്ന പ്രകാശ ജ്വാലയിൽ ആ ഇരുമ്പ് കേടർ ആവിയായി ഉയർന്നു. ന്യൂ മെക്സിക്കൻ മരുഭൂമി ഉരുകി തിളച്ച അഗ്നിഗോളമായി മാറി. എന്ന് തെളിയിക്കുന്നത് ഇങ്ങനെയാണ്, അവിടെ നിന്ന് ഉയരുന്ന പൊടിപടലങ്ങൾ തൊട്ടടുത്ത ഗ്രാമങ്ങളിലേക്ക് ചെന്നു. ആ ഗ്രാമവാസികൾക്ക് കുടൽ ക്യാൻസർ, ത്വക്ക് ക്യാൻസർ, മാരക വികിരണങ്ങളുടെ പരിണിത ഫലമായ മരണം കൊയ്തു. ആറ്റമിക് റേഡിയേഷൻ സിൻഡ്രം. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ മുന്നിൽ പത്രം വായിച്ച് ഞാനല്ല ഇരിക്കുന്നത്. അതെ, ചെർണോബിൽ ആണവ റിയാക്ടർ ദുരന്തം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? റഷ്യയിലെ ഉക്രൈൻ എന്ന രാജ്യത്തിന്റെ പകുതിയിലധികം ഭീകരമായി നശിച്ച 20,00,000 ആളുകളെ ഭയങ്കരമായി മാറ്റിപ്പാർപ്പിച്ച, എന്തിന്, ദൈവത്തിന് സ്തോത്രം, ഏറ്റവും കൂടുതൽ മരണസംഖ്യ ഉയർന്ന അതിഭയങ്കരമായ സംഭവം, കാര്യം എന്താ? അതെ, അണ്വായുധ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്ത ഒരു ഓപ്പറേറ്ററിന്റെ അശ്രദ്ധ മുഖാന്തരം ആറ്റമിക് റേഡിയേഷൻ സിൻഡ്രം എന്ന റേഡിയേഷൻ ഉണ്ടായതാണ്. നിങ്ങൾക്കറിയാമോ, 1945 ഓഗസ്റ്റ് മാസത്തിൽ ഒരു കറുത്ത തിങ്കളാഴ്ച 8,000 വിദ്യാർത്ഥികളും 2,000 അധ്യാപകരും ഒരു തെരുവ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹിരോഷിമയിൽ. തലപ്പത്തേക്ക് ഉയർന്നു നോക്കിയപ്പോൾ ഒരു അധ്യാപിക പറഞ്ഞു, അങ്ങ് ദൂരെ എന്തോ ഒന്ന് കാണുന്നല്ലോ. അപ്പോഴത്തേക്ക് സംഭവിച്ചു കഴിഞ്ഞു. ഒരു വിമാനം എനാകുളെ 36,000 ഉയരത്തിൽ വന്ന് അടിത്തറ തുറന്ന് താഴെ കൊരണം ഇട്ടു. 14.5 kilo ലിറ്റിൽ ബോയ് എന്ന ഓമന പേരിൽ സാധനം താഴേക്ക് വന്നു. 16,000 ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ച് കുട പോലെ വിരിഞ്ഞ് ഒരു അഗ്നിഗോളം ഹിരോഷിമ നഗരത്തിന്റെ മുകളിൽ ഊഞ്ഞാലാടി നിന്നു. എന്നിട്ട് ചുവപ്പായി, മഞ്ഞയായി, നീലയായി, പച്ചയായി, വെള്ളയായി ഒരു അഗ്നിഗോളമായി മാറി താഴേക്ക് ഇറങ്ങി. ഇറങ്ങിയപ്പോൾ ഈ 10,000 to 8,000 വിദ്യാർത്ഥികളും 2,000 അധ്യാപകരും ആവിയായി മുകളിലേക്ക് പൊങ്ങി. ഇത് വന്ന് വീണത് ഒരു വലിയ പാലത്തിനടുക്കൽ. ആ പാലം ഉഗ്ര സ്ഫോടനത്തിൽ അടിത്തറയോടെ ഉയർന്നു. ഉയർന്നിട്ട് ആ വലിയ സ്ലാബ് തൊട്ടടുത്ത നദിയുടെ മുകളിൽ കൂടെ ഉഗ്ര ഊഷ്മാവിൽ തിളയ്ക്കുന്ന സമയം തെന്നി തെന്നി നടന്നു. ഇത് ഭാവനയല്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? 130,000 നിരപരാധികൾ കത്തിച്ചത്തു. അടുത്ത 15 മരണസംഖ്യ കുത്തനെ ഉയർന്നു. എന്തുകൊണ്ട് ഉയർന്നു? 2 കഴിഞ്ഞ് ഈ ദുരന്തം ഏറ്റുവാങ്ങാനുള്ള ദൗർഭാഗ്യം അടുത്ത ദിവസം നാഗസാക്കി ഉണ്ടായി. മലപ്രദേശമായതുകൊണ്ട് മരണസംഖ്യ തീരെ കുറഞ്ഞു. എന്നാൽ അടുത്ത 2 ഉറ്റവരെ തേടിയെത്തിയ ആളുകൾ കത്തിക്കരിഞ്ഞു കിടക്കുന്ന ശവശരീരങ്ങളെ കണ്ടിട്ട് കെട്ടിപ്പിടിച്ചതോടെ അവരുടെ ശരീരത്തിന്റെ ഉള്ളുപ്പുറവും കത്തി. ആ കത്തലിന്റെ ഭീകരതയിൽ അവരുടെ ഉള്ളുപ്പുറവും കത്തി വീണപ്പോൾ ആറ്റമിക് റേഡിയേഷൻ അവരുടെ ശരീരത്തിൽ സംഭവിച്ചു. ഇവിടെ ശാസ്ത്രം ഒരു ധാരണയിലെത്തി കഴിഞ്ഞു. എന്താ ധാരണ? പത്രം വായിച്ച് നിങ്ങൾക്കറിയാം, ചെർണോബിൽ ആണവ റിയാക്ടർ ദുരന്തത്തിന്റെ പൊടിപടലങ്ങൾ ഇത് വ്യക്തമായിട്ടുണ്ട്. എന്താ കാര്യം? സ്ഫോടക വസ്തു ആറ്റം റേഡിയേഷനാൽ കത്തിയതാണെങ്കിൽ ആ വസ്തുക്കൾ കൈകൊണ്ട് തൊടരുത്. തൊടാതെ വിദഗ്ധ സംഘം വരണം. ഒരു ഉറ്റവന്റെ ബോഡി ഭീകരമായ അണ്വായുധ റേഡിയേഷനിൽ കത്തിക്കിടക്കുന്നു. അതാരെങ്കിലും പ്രിയപ്പെട്ട കണ്ടാൽ നേരിട്ട് കയറി തൊടരുത്, തൊട്ടാൽ റേഡിയേഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിദഗ്ധ സംഘം വരണം. എന്നിട്ട് ഒരസ്ഥിയായാലും മാംസ ശരീരമായാലും വിദഗ്ധ സംഘം എടുത്ത് ഇത് മറവ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അണ്വായുധ സ്ഫോടനത്തിലൂടെ കത്തി വീഴുന്ന വസ്തുക്കളെ നേരിട്ട് തൊടരുതെന്നും വിദഗ്ധ സംഘം വന്നേ ഈ അസ്ഥി അവിടുന്ന് എടുക്കാവുന്നു ഇന്നത്തെ ശാസ്ത്രത്തിൽ അറിയാം. ഇന്ന് സ്തോത്രം പറഞ്ഞ് ഉള്ളിൽ തുള്ളുന്ന മാനസികാവസ്ഥയോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്നേ 26 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ യുദ്ധം നടക്കുമ്പോൾ അസ്ഥി കണ്ടാൽ വിദഗ്ധ സംഘമേ തൊടൂ എന്ന് എഴുതി വെച്ച പുസ്തകമാണ് നമ്മുടെ എനിക്ക് ദൈവത്തിന്റെ വചനം. നിങ്ങളൊന്ന് വായിച്ചു കേട്ടാട്ടെ, യെഹെസ്കേൽ പ്രവചനം 39 അധ്യായത്തിന്റെ 15 വാക്യം എന്ന് ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. യെഹെസ്കേൽ 39:15 വേഗം വായിച്ചാട്ടെ.
ദേശത്തെ ചുറ്റി സഞ്ചരിക്കുന്ന
യുദ്ധം നടന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആയുധം ഏത് ടൈപ്പാണെന്ന് വ്യക്തമാകുന്ന പ്രയോഗം, ദേശത്തെ ചുറ്റി സഞ്ചരിക്കുന്നവർ
സഞ്ചരിക്കുമ്പോൾ
അവരിൽ ഒരുവനിൽ മനുഷ്യാസ്തി കണ്ടാൽ
അതിനരികെ ഒരു അടയാളം അടക്കം ചെയ്യുന്നവർ അത് ഹാമോ ഗോഗ് നാഴ്വരെ കൊണ്ടുപോയി അടക്കം ചെയ്യും.
കരമുയർത്തി സ്വപ്നം ചെയ്തേ, ശബ്ദം ഉയർത്തി ദൈവത്തെ
മഹത്വപ്പെടുത്തി.
ദൈവമക്കളെ, കത്തി വീഴുന്ന അസ്ഥികളെ നേരിട്ട് തൊടത്തില്ലെന്നും വിദഗ്ധ സംഘം വന്നെങ്കിലേ ആ അസ്ഥി എടുക്കത്തുള്ളതും എഴുതി വെച്ച വചനമാണ് നമ്മുടെ കൈവരിക്കുന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ നടക്കുന്ന യുദ്ധ നീക്കങ്ങൾ കാണുന്ന ദൈവമക്കൾ എന്താണ് ഇവിടെ അറിയേണ്ടെന്നറിയാമോ? എന്റെ നാഥനെ കാണാൻ ദിവസങ്ങൾ അടുത്തു വരികയാണ്. എല്ലാ ഹൃദയങ്ങളും കർത്താവിങ്കിലേക്ക് ഉയരട്ടെ. എല്ലാ അധരങ്ങളും സ്തോത്രത്തോടെ ചലിക്കട്ടെ. എല്ലാ അധരങ്ങളും സ്തോത്രത്തോടെ ചലിക്കട്ടെ. നമ്മൾ ആരും നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകങ്ങളല്ല. ഇന്ന് രാത്രി നമ്മുടെ മരണക്കിട ഞാൻ എന്റെ കർത്താവിനോടുകൂടെ നിത്യതയിലെത്തുമെന്ന് പറയാൻ അകത്ത് പ്രാഗല്ഭ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് കർത്താവിനെ ആത്മാവിനെ ആരാധിക്കുന്ന രാത്രിയാകണം. സഹോദരി, സമയം തീരാറായി. ദൈവദാസ, സമയം തീരാറായി. നമ്മുടെ നാഥന്റെ മടങ്ങിവൽ വടുക്കൽ വാടുക്കലായി. ഇതാ ഒരുങ്ങിക്കൊള്ളുക, ലോക സംഭവങ്ങൾ അടുത്തു വരുന്നു. ഒരുങ്ങിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ പൈതലെ പേർ വിളിക്കുന്ന ദിവസങ്ങൾ അടുത്തു വരികയാണ്. ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിക്കാട്ടെ. ഞാൻ ഇന്ന് രാത്രി ഇവിടെ വ്യാപത്തെ ദൈവശക്തി വ്യാപരിക്കുന്ന ആത്മാവിൽ അറിയുന്നു. പ്രാർത്ഥിക്കുന്ന ഒരുപക്ഷം ദൈവദാസന്മാർ ഇവിടെയുണ്ട്, ആത്മാവിൽ ആരാധിക്കുന്ന ഒരുപക്ഷം ദൈവമക്കൾ ഇവിടെയുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിലേക്ക് ഇന്ന് രാത്രി ഉയരട്ടെ. മരണം ഒരു വിളിപ്പാടകലെ വന്നു നിൽക്കുന്ന കാലത്താണ് ഞാൻ നിങ്ങളെ വെച്ച് നിൽക്കുന്നത്. 2009 എന്ത് സംഭവിക്കും നമുക്ക് പ്രവചിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി കാണട്ടെ. നമ്മുടെ കർത്താവിനെ മടങ്ങി വരും വടുക്കൽ വാതുക്കൽ. ഇനി അധികം കാര്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകുകയില്ല. നമ്മളാരും നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകമല്ല. പ്രാർത്ഥിക്കുന്ന സഹോദരി, നീ നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകമല്ല. നിമിഷം കൊണ്ട് വാടി വീഴുന്ന പുൽത്തണ്ടിലെ പുഷ്പക്കൊടി മാത്രമാണ് നീ. ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് കിടക്കുന്ന കിടക്ക നിന്റെ മരണയറയായി മാറുമോ? അല്ലെന്ന് ആർക്ക് പറയാൻ കഴിയും? നിന്റെ ശരീരത്തിൽ എത്ര രോഗങ്ങളുണ്ട് ആർക്ക് പ്രവചിക്കാൻ കഴിയും? അടുത്ത ക്യാൻസറിന്റെ അണുക്കൾ ഏത് ശരീരത്തെ ബാധിക്കും ആർക്ക് പറയാൻ കഴിയുകയില്ല. എന്നാൽ ജീവൻ പ്രാപിച്ച ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്. ഈ രാത്രി കിടക്കുന്ന ഉറക്കള എന്റെ മരണയറയായി മാറിയാൽ എന്റെ പേര് കാഹളം ധ്വനിക്കുമ്പോൾ അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ഉയരും. ആ പ്രത്യാശ അകത്ത് തുളയ്ക്കുന്ന സഹോദരി, ചെറ്റപ്പുരയെ ചാരാനുള്ളെങ്കിലും മെഴുകിയ തലയെ കിടക്കാനുള്ളെങ്കിലും നാഥന്റെ പുനരാഗമനം ഇന്ന് രാത്രി സംഭവിച്ചാൽ ഞാൻ അവിടെ എടുക്കപ്പെടുമെന്ന് പറയുവാൻ അകത്ത് നിന്റെ പ്രാഗല്ഭ്യം തിളയ്ക്കുന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന ഈ പിന്നത്താവിന് സ്തോത്രം ചെയ്ത് തുടങ്ങട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുക്കളയിൽ പ്രിയ സഹോദരൻ സഹോദരന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ സ്തോത്രം, അമ്മായിയമ്മയും മരുമകളും തിണ്ണയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. കുഞ്ഞുങ്ങളെ തിണ്ണയിൽ കളിക്കുന്നു. ആ അമ്മാവിയമ്മ മീൻ വാങ്ങിക്കാൻ പുറത്തോട്ടിറങ്ങി, മരുമകൾ പുറകു ഭാഗത്തുകൂടെ അടുക്കളയിലോട്ട് കയറി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മാവിയമ്മ മീൻ വാങ്ങിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച മരുമകൾ ചത്തു മലർന്ന് പാതകത്തിന്റെ മുൻപിൽ കിടക്കുകയാണ്. കാർഡിയാക് അറസ്റ്റ്. ഞാൻ രാത്രി ചോദിക്കട്ടെ, ആർക്ക് പറയാൻ കഴിയും അടുത്ത ദിവസം എനിക്കുള്ളതാണെന്ന്? കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം ശരീരത്ത് സോപ്പ് തേച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ പുറത്തു വന്ന് വിളിച്ചാൽ നിൽക്കേ, ഞാൻ കുളി കഴിഞ്ഞ് വരാം എന്ന് പറയാൻ കഴിയും. എന്നാൽ ശരീരത്ത് സോപ്പ് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണദൂതൻ വന്ന് വിളിച്ചാൽ നിൽക്കേ, ഞാൻ വരാം എന്ന് പറയാൻ പറ്റില്ല. വന്നാൽ പിന്നെ കൊണ്ടേ പോകും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കുന്തിനിക്കത്ത് കുഴിച്ചിട്ടാലും ഇരുത്തി കുഴിച്ചിട്ടാലും മതുബഹായി കുഴിച്ചിട്ടാലും ഈട്ടിപ്പെട്ടിയിൽ കുഴിച്ചിട്ടാലും വീഞ്ഞപ്പെട്ടിയിൽ കുഴിച്ചിട്ടാലും പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ പദവി ദൈവത്തിന് വിഷയമല്ല. എന്നാൽ ഒന്നും ഇല്ലെങ്കിലും എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഇന്ന് രാത്രി ഉറങ്ങുന്ന ഉറക്കറ എന്റെ മരണയറയായി മാറിയാൽ കാരണം ഒരിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി പാടി ആരാധിക്കുന്ന രാത്രിയാകട്ടെ. ഒരു നിമിഷം ദൈവത്തിന് എഴുന്നേറ്റാണ് ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇടത്തും വലത്തും നിൽക്കുന്നവരും നോക്കണ്ട, മുൻപിലും പുറകിലും നിൽക്കുന്നവരും നോക്കണ്ട. ഹൃദയം തുറന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്യുവാനായി നമ്മുടെ നാവ് തുറക്കട്ടെ. ഇന്ന് രാത്രി ഈ യോഗം പിരിഞ്ഞു പോകുന്നതിന് മുൻപ് വ്യക്തിപരമായി യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങാത്ത ഒരാൾ ഇന്ന് രാത്രിയുടെ ഉണ്ടെങ്കിൽ അവരവരുടെ ജീവിതത്തെ ദൈവത്തിൽ ഒരുക്കിക്കൊണ്ട് ആത്മാവിൽ തയ്യാറെടുക്കുന്ന രാത്രിയായി രാത്രി തീരണം. ഗ്ലോറി ഹല്ലേലൂയ. ഓരോ വായും ചലിക്കട്ടെ ദൈവസന്നിധിയിൽ. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്ത് രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിരാവ് കുത്തി പിളർക്കപ്പെട്ടവനായി, ആപാദ ചൂടം ചുടുകണം ഒഴുക്കിക്കൊണ്ട് അർത്ഥപ്രാണനായി അർത്ഥനഗ്നായി കാൽവറിയിൽ പിടയുന്ന ദൈവകുമാരനിലേക്ക് ഇന്ന് രാത്രി കണ്ണുകൾ ഉയർത്തി നോക്കാൻ ഒരാൾ ഈ ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ നിന്നെ കഴുകുവാൻ കുഞ്ഞാളുടെ രക്തം ഈ ഗ്രൗണ്ടിൽ വലത്തോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കരങ്ങൾ ഉയർത്തി ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്തി വായി തുറന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി കർത്താവേ, നീ ആകാശ മേഘങ്ങളിൽ വന്നാൽ ഞാൻ എടുക്കപ്പെടുമോ എനിക്കറിയില്ല. ഇന്ന് രാത്രി എന്നെ ഒരുക്കുന്നത് പറയുവാൻ ഭവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ അടിക്കുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ചാട്ടെ. ഓരോ വായിലും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ, ഓരോ വായിലും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അടുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ സ്തോത്രത്തിൽ ജാഗരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം ഈ ഗ്രൗണ്ടിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇന്ന് രാത്രി ഇവിടെ കുഴിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി, ഇന്ന് രാത്രി എന്റെ കർത്താവ് ആകാശ മേഘങ്ങളിൽ വന്നാൽ ഞാൻ എടുക്കപ്പെടുമോ. അവരവരുടെ ജീവിതത്തെ ആത്മപരിശോധന ചെയ്യുക. ഒരപ്പന്റെ മുമ്പിൽ കുഞ്ഞ് കരയുന്നത് പോലെ, ഒരമ്മയുടെ മുമ്പിൽ പൈതൽ നിലവിളിക്കുന്നത് പോലെ വായി തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവേ ഇന്ന് രാത്രി എന്നെ കഴുകണമേ, ഇന്ന് രാത്രി എന്നെ കഴുകണമേ. പാപക്കറകളെ കഴുകി കളയുവാൻ യേശുവിന്റെ രക്തത്തിന്റെ തുള്ളികൾ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ യുഗം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു. കാലം അതിന്റെ കടശ ദിവസങ്ങളിലേക്ക് ഓടിയടുക്കുന്നു. 2009 സംഭവങ്ങളാൽ നിറയാൻ തുടങ്ങുന്നു. നിരപരാധികളുടെ ചോരയിലൂടെ ഒഴുകുന്നു. സംഭവിക്കുവാൻ എഴുതിവെച്ച പ്രവചനങ്ങൾ നിവർത്തിയിലേക്ക് നീങ്ങുന്നു. നാഥന്റെ മടങ്ങി വരെ അടുക്കാൻ വാദിക്കണിരിക്കുന്നു. ഇന്ന് രാത്രി അക്കരങ്ങൾ ഉയർത്തിക്കൊണ്ട് വാ തുറന്ന് യേശുവിനോട് സംസാരിക്കാൻ എത്ര പ്രിയപ്പെട്ടവർ ഈ ഗ്രൗണ്ടിലുണ്ട്. ഹൃദയം കർത്താവിങ്കിലേക്ക് ഉയരട്ടെ. ഗ്ലോറി ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുകൾ ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി ചുറ്റിത്തിരിയുന്നു. നിന്നെ നിനക്കറിയാവുന്നതിനേക്കാൾ നിന്നെ അറിയാവുന്ന യേശു ഈ രാത്രി ഈ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ വായിക്കുന്ന കണ്ണുകൾ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. വാ തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ആ രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നദ്ധിയിൽ നെഞ്ചോളം അടുപ്പിച്ചു പിടിച്ച് നിനക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവപുത്രനിലേക്ക് രാത്രി കണ്ണുകൾ ഉയർത്തും. 200 മൈൽ ചുറ്റും വിശ്വാസം ഏക്കർ സ്ഥലത്ത് ചുറ്റളവിനകത്ത് ആയിരക്കണക്കിന് ആളുകൾ ഇസ്രായേലിൽ മരുഭൂമി യാത്രയിൽ കിടക്കുമ്പോൾ അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റം വേദനയോടെ മുറിവിൽ കൈനൊപ്പി പിടിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന പിച്ചറ സർപ്പത്തിലേക്ക് നോക്കുമ്പോൾ ആ നോട്ടത്തിലൂടെ രോഗശാന്തി അവരുടെ സ്ഥിരകളിലേക്ക് ഒഴുകുമെങ്കിൽ ഇന്ന് രാത്രി ചെറുമക്കൽ ഗ്രൗണ്ടിൽ നിന്നൊരാൾ കണ്ണിലെ ക്രൂശിലേക്ക് ഉയർത്തിയാൽ മാത്രമല്ല നിത്യജീവൻ കൂടെ നിന്നിലെ രാത്രി ഒഴുകി ഇറങ്ങുന്ന രാത്രിയാണ്. ജീവന്റെ പുസ്തകത്തിൽ ഈ രാത്രി വരെ പേരില്ലാത്ത യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഇന്ന് രാത്രി വരെ ഏറ്റുവാങ്ങാത്ത ഒരാൾ ഈ രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ വീണ്ടും ജനനത്തിന്റെ നിലവിളി ഉയരേണ്ട രാത്രിയാണ് രാത്രി. നിന്റെ അനുതാപത്തിന്റെ കണ്ണുനീർ ഉയരേണ്ട രാത്രിയാണ് രാത്രി. യേശുവിനോട് വാ തുറന്ന് പറയൂ, യേശുവേ എന്റെ പേർ കൂടെ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കണമേ. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ, തകർന്ന ഹൃദയത്തോടെ, നൊമ്പരമുള്ള മനസ്സോടെ ക്രൂശന്റെ ചുവട്ടിലേക്ക് അടുത്തു വന്ന് ഇന്ന് രാത്രി എന്നെ കഴുകണമേ കർത്താവേ, ഇന്ന് രാത്രി എന്നെ കഴുകണമേ കർത്താവേ, ജീവന്റെ പുസ്തകത്താളിൽ എന്റെ പേർ കൂടെ വേണം എന്ന് കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ അവരുടെ താല്പര്യത്തിന് അടയാളമായി ആ വലങ്കരങ്ങളെ ഉയർത്തിപ്പിടിക്കൂ. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിരവധി കാര്യങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഉയർന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഹൃദയംഗമമായി നിങ്ങളോട് പറയട്ടെ, ആഴത്തെ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് രാത്രി വരെയും യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങിയിട്ടില്ലെങ്കിൽ നിന്റെ വീണ്ടും ജനനത്തിന്റെ രാത്രിയാണ് രാത്രി, നിന്റെ പരിവർത്തനത്തിന്റെ രാത്രിയാണ് രാത്രി. രാത്രി ഞാൻ ഉയർത്തിയ കരങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ പ്രിയ കർത്താവേ, ഈ ഉയർത്തിയ കരങ്ങളെ തേജസ്സിന്റെ കരങ്ങൾ കൈമാറുന്നു. നിത്യതയുടെ തീരം വരെ ഇമ്പങ്ങളുടെ വന്ദീസയോളം ഈ പ്രിയപ്പെട്ടവരെ നടത്തണമേ. യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വിശ്വാസത്താൽ വിടുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബയൂലാ തീരത്ത് ഇവർ കാണപ്പെടുവാനിടയാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം, ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം.